السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين إن شاء الله تعالى
إن شاء الله تعالى മൂന്ന് നാല് ദിവസത്തിനകം അനുഗ്രഹീത റമദാൻ മാസം ആരംഭിക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ നോമ്പ് പകൽ കൂടുതൽ ആയത് കാരണം ചൂടുള്ള രാജ്യങ്ങളിൽ വളരെ കഠിനമായിരിക്കും. എങ്കിൽ കൂടി എല്ലാ ആരോഗ്യവാനായ പ്രായപൂർത്തിയായ വ്യക്തിയിലും ഇത് നിർബന്ധമാണ്. ചില അവസ്ഥകളിൽ നോമ്പെടുക്കുന്നതിൽ ഇളവും നൽകിയിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ, ഈ ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും മറ്റു ചില നിബന്ധനകൾ ഉണ്ട്. അഥവാ നോമ്പ് എടുക്കാൻ സാധിക്കാത്ത അവസ്ഥകളാണ് എങ്കിൽ സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ ഇപ്പോൾ 22-23 മണിക്കൂർ പകലാണ്, 1-1.5 മണിക്കൂറാണ് രാത്രി. അതും രാത്രിയല്ല, മറിച്ച് വെളിച്ചം ഉണ്ടാകും, അതല്ലെങ്കിൽ പ്രഭാത സമയം പോലെ ആയിരിക്കും. അതുകൊണ്ട് അവിടുത്തെ ജമാഅത്തുകളോട് പറഞ്ഞിരിക്കുന്നത് സമയം കണക്കാക്കി തങ്ങളുടെ ഇടയത്താഴവും നോമ്പു തുറക്കുന്ന സമയവും നിശ്ചയിക്കുക എന്നാണ്. അത് അധിക സ്ഥലത്തും അടുത്തുള്ള രാജ്യങ്ങളിലെ സമയത്തെ കണക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സമയം അനുമാനിച്ചുകൊണ്ട് ഏകദേശം 18-19 മണിക്കൂർ സമയത്തെ നോമ്പായിരിക്കും ഈ ദിവസങ്ങളിൽ ഉണ്ടാവുക. അഥവാ ഇപ്രകാരം ചെയ്യുന്നില്ല എങ്കിൽ ഈ രാജ്യങ്ങളിൽ ഇടയത്താഴത്തിനും നോമ്പു തുറക്കുന്നതിനും ഒരു സമയവും ഉണ്ടാവുകയില്ല. തഹജ്ജു നമസ്കരിക്കാൻ സാധിക്കുകയില്ല. ഇഷാവും ഫജറിന്റെയും നമസ്കാരം നിശ്ചയിക്കാനും സാധിക്കുകയില്ല. ഏതായിരുന്നാലും ഈ പ്രദേശങ്ങളിൽ ഉള്ള ജമാഅത്തുകൾ അവർ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നു. എപ്രകാരമാണ് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. വൃദ്ധാനുഷ്ഠാനം ഇസ്ലാമിന്റെ അടിസ്ഥാന കൽപ്പനകളിൽ പെട്ടതാണ്. അത് പൂർത്തിയാക്കേണ്ടതും നിർബന്ധമാണ്. നോമ്പിനെ കുറിച്ച് ചില ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. ഇടയത്താഴത്തിന്റെ സമയത്തെക്കുറിച്ച്, നോമ്പ് തുറക്കുന്ന സമയത്തെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച്, യാത്രക്കാരനാകുന്നതിനെ കുറിച്ച്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ പ്രവേശിക്കുന്നു. മുസ്ലിങ്ങളുടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നും, അതേപോലെ അന്യമതങ്ങളിൽ നിന്നും, മുസ്ലിങ്ങളുടെ വിവിധ വിഭാഗങ്ങളിലും ചില കൽപ്പനകളെക്കുറിച്ച് വ്യത്യസ്തമായ കർമ്മശാസ്ത്ര കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ആ കാഴ്ചപ്പാടുകളുമായി അവർ ജമാഅത്തിൽ പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അവർ ചില വിശദീകരണങ്ങൾ ആഗ്രഹിക്കുന്നു, ചില വ്യാഖ്യാനങ്ങൾ അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ ചില അന്യമതങ്ങളിൽ നിന്ന് വരുന്നവർ, അവർക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരിക്കുകയില്ല, അവർക്ക് അറിവ് തന്നെ ഉണ്ടായിരിക്കുകയില്ല. അവർ പുതിയ നിലയിൽ പഠിക്കുകയായിരിക്കും. അതുകൊണ്ട് അവർക്കായി ഇസ്ലാമിന്റെ അടിസ്ഥാന കൽപ്പനകളുടെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചയച്ചിരിക്കുന്നു. നീതിമാനായ വിധികർത്താവായിക്കൊണ്ടാണ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം ഇസ്ലാമിക അധ്യാപനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള തീരുമാനം കൽപ്പിക്കണമായിരുന്നു. അങ്ങനെ ചെയ്യുകയും ചെയ്തു. എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം നിർദ്ദേശിക്കണമായിരുന്നു, അത് നിർദ്ദേശിച്ചു. ഈ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിനായും അറിവിലുള്ള വർദ്ധനവിന് വേണ്ടിയും ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് നോക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കാറുണ്ട്. ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി അല്ലെങ്കിൽ ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു, അവിടുന്ന് എന്ത് കൽപ്പനയാണ് നൽകിയത്, അങ്ങയുടെ ഫത്വ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നതായിരിക്കും. നാം ഓർക്കേണ്ടതാണ്, ഈ കാലഘട്ടത്തിൽ ശരീഅത്ത് കൽപ്പനകളെക്കുറിച്ച് ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൽപ്പനയും കാഴ്ചപ്പാടുമാണ് നമുക്ക് ആ പ്രശ്നത്തിനുള്ള കർമ്മശാസ്ത്ര പരിഹാരവും തീരുമാനവും. ഒന്നാമതായി ഈ കാര്യം എല്ലായ്പ്പോഴും ഓർക്കേണ്ടതാണ്, ഇസ്ലാമിൽ കർമ്മങ്ങളുടെ അടിസ്ഥാനം തഖ്വയാണ്. അതുകൊണ്ട് തഖ്വയെ മുന്നിൽ വെച്ചുകൊണ്ട് നോമ്പിനെ കുറിച്ച് ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ നിർദ്ദേശത്തെ മുന്നിൽ വെക്കുക. തങ്ങളുടെ നോമ്പുകളെ അള്ളാഹുവിനു വേണ്ടി സത്യസന്ധതയോടുകൂടി പൂർത്തിയാക്കുക. ചിലർ ഈ ചോദ്യം ഉന്നയിക്കുന്നു, ഉദാഹരണമായി റമദാനെ കുറിച്ച് വിവിധ കുട്ടികളും ചോദ്യം ഉന്നയിക്കാറുണ്ട്. റമദാനും ഈദും മറ്റും നാം അനഹ്മദി മുസ്ലിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സമയത്ത് എന്തുകൊണ്ടാണ് അനുഷ്ഠിക്കുന്നത്, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായി ആരംഭിക്കുന്നത്? ഒന്നാമതായി ഇതൊരു മാനദണ്ഡം തന്നെയല്ല. അതായത് എന്തുതന്നെ ആയാലും വ്യത്യാസം ഉണ്ടായിരിക്കണം എന്നത്. അതായത് നമ്മുടെ നോമ്പാരംഭിക്കുന്ന ദിവസവും ഈദിന്റെ ദിവസവും നാം അറിഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ ഭിന്നിപ്പ് കാണിക്കുകയും ചെയ്യുകയല്ല ചെയ്യുന്നത്. പല വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവാറുണ്ട്. നമ്മുടെയും മറ്റു മുസ്ലിങ്ങളുടെയും നോമ്പും ഈദും ഒരേ ദിവസം തന്നെ ആയിരിക്കും. പാകിസ്ഥാനിലും മറ്റു മുസ്ലിം രാജ്യങ്ങളിലും എവിടെയാണോ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് റുയത്ത് ഹിലാൽ കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നത്, ആ കമ്മിറ്റി ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ, അതായത് ചന്ദ്രനെ കണ്ടു, ആളുകളുടെ സാക്ഷ്യം ഉണ്ട് എന്ന് പറയുമ്പോൾ നാം അഹമ്മദി മുസ്ലിങ്ങളും അതനുസരിച്ച് തങ്ങളുടെ നോമ്പ് എടുക്കുന്നു. അതനുസരിച്ച് തന്നെയായിരിക്കും നമ്മുടെ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. ഈദും അതനുസരിച്ചാണ് ആഘോഷിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ, അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ചന്ദ്രനെ കാണാനുള്ള സംവിധാനമില്ല, ഈ കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്യാറില്ല. അതുകൊണ്ട് നാം ചന്ദ്രനെ കാണാനുള്ള വ്യക്തമായ അനുമാനം മുന്നിൽ വെച്ചുകൊണ്ട് നോമ്പ് ആരംഭിക്കുന്നു, പെരുന്നാൾ ആഘോഷിക്കുന്നു. ഇനി അഥവാ നമ്മുടെ അനുമാനം തെറ്റാണ് എങ്കിൽ, ചന്ദ്രനെ ആദ്യം കാണാൻ സാധിച്ചുവെങ്കിൽ, പ്രായപൂർത്തിയായ ആളുകളുടെ സാക്ഷ്യത്തോടുകൂടി, വിശ്വാസികളുടെ സാക്ഷ്യത്തോടുകൂടി, അതായത് അവർ ചന്ദനെ കണ്ടു എന്ന സാക്ഷ്യത്തോടുകൂടി മുമ്പും നോമ്പ് ആരംഭിക്കാവുന്നതാണ്. ഒരു ചാർട്ട് തയ്യാറാക്കി അതനുസരിച്ച് തന്നെ നോമ്പ് ആരംഭിക്കണം എന്ന നിർബന്ധം ഇല്ല. എന്നാൽ വ്യക്തമായ നിലയിൽ ചന്ദ്രനെ കാണേണ്ടതാണ്, അത് കാണേണ്ടത് നിർബന്ധമാണ്. എന്നാൽ നാം ചന്ദ്രനെ കാണാതെ അനഹ്മദി മുസ്ലിങ്ങൾ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് നിർബന്ധമായും നോമ്പ് ആരംഭിക്കണം, പെരുന്നാൾ ആഘോഷിക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. ഹസ്രത്ത് മസീഹ് മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം തന്റെ ഒരു ഗ്രന്ഥം സൂറമ ചഷ്മ ആരിയയിൽ വിവരിച്ചിട്ടുണ്ട്. കണക്കുകളെ, അനുമാനങ്ങളെ റദ്ദ് ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്, ഇതും ഒരു ശാസ്ത്രീയ തീരുമാനമാണ്. എന്നാൽ ചന്ദ്രനെ കാണുന്നതിന് പ്രാധാന്യം വിവരിച്ചിരിക്കുന്നു. ഹസ്രത്ത് മസീഹ് മുഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹു മതകൽപ്പനകൾ ലളിതവും എളുപ്പവും ആക്കുന്നതിനു വേണ്ടി പൊതുജനങ്ങൾക്ക് കൃത്യവും നേരായതുമായ മാർഗം പറഞ്ഞു തന്നിരിക്കുന്നു. അനാവശ്യമായ പ്രസംഗങ്ങളിലും സങ്കീർണ പ്രശ്നങ്ങളിലും അകപ്പെടുത്തിയിട്ടില്ല. ഉദാഹരണമായി, നോമ്പെടുക്കുന്നതിനു വേണ്ടി ഈ കൽപ്പന നൽകിയില്ല, അതായത് നിങ്ങൾ ഏതുവരെ അനുമാന നിയമങ്ങളുടെയും ജ്യോതിശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ ചന്ദ്രം 29-നോ 30-നോ ഉദിക്കുക എന്ന് അറിയുന്നതുവരെ ചന്ദ്രനെ കണ്ടതിനെ ഒരിക്കലും വിശ്വസിക്കരുത്. അതായത് ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഖഗോള ശാസ്ത്രത്തെ കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും അറിവുള്ളവർ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങളെ പിൻപറ്റേണ്ടത് നിർബന്ധമല്ല. അവരുടെ അനുമാനം അനുസരിച്ച് ചന്ദ്രൻ 29-ന് ഉദിക്കും അല്ലെങ്കിൽ 30-ന് ഉദിക്കും എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചന്ദ്രനെ കാണാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുക. ചന്ദ്രനെ കണ്ടുവെങ്കിൽ പൂർണമായും വിശ്വസിക്കാതിരിക്കുക, ഇത് തികച്ചും തെറ്റാണ്. ഇവിടുന്ന് പറഞ്ഞു, ഏതുവരെ ചന്ദ്രനെ കാണുന്നതിൽ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുകയും കണ്ണുകൾ അടച്ചുവെക്കുകയും ചെയ്യുക എന്നത് ശരിയല്ല. കാരണം അതിസൂക്ഷ്മമായ ജ്യോതിശാസ്ത്രത്തിന്റെ കർമ്മങ്ങൾ അനാവശ്യമായി പൊതുജനങ്ങളുടെ കഴുത്തിൽ ഭാരമാക്കി വെക്കുന്നത് ഇത് അനാവശ്യമായ പ്രശ്നവും പ്രയാസവുമാണ്. അനാവശ്യമായി ഞങ്ങൾക്ക് സാധ്യത ഇതാണ് എന്ന് പറഞ്ഞു തരുന്നത് കൊണ്ട് അതുകൊണ്ട് ഇതല്ലാതെ ഞങ്ങൾ മറ്റൊന്നും തന്നെ ചെയ്യുകയില്ല എന്ന് പറയുന്നത് ഇതനാവശ്യമായൊരു പ്രയാസമാണ്. പറയുന്നു, ഇതും വ്യക്തമാണ്, അത്തരം കണക്കുകൾ നടത്തുന്നതിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്, പൊതുജനങ്ങളുടെ അവസ്ഥക്ക് യോജിച്ചതാണ്. അവർ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെയോ നുജൂമികളുടെയോ ആശ്രയിക്കുന്നവരാവുകയില്ല. അതായത് നക്ഷത്രങ്ങളെയും ആകാശഗോളങ്ങളെയും കുറിച്ച് അറിവുള്ളവരെ മാത്രം ആശ്രയിക്കുന്നവരായി മാറാതിരിക്കാനും ചന്ദ്രൻ ഏതു ദിവസമാണ് ഉദിക്കുന്നതെന്ന് തങ്ങളുടെ കാഴ്ചയെ അടിസ്ഥാനമാക്കുക. 30-ന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം അറിഞ്ഞിരിക്കുക. വിജ്ഞാന അടിസ്ഥാനത്തിൽ ഈ കാര്യം അറിഞ്ഞിരിക്കുക. 30-ൽ കൂടുതൽ ആകാൻ പാടില്ല. ചന്ദ്രനെ കാണാൻ വേണ്ടി ശ്രമിക്കുകയും എന്നാൽ കാണാതിരിക്കുകയും ചെയ്താൽ കണക്കുകളെയും ആശ്രയിക്കാവുന്നതാണ്. ഈ കാര്യമായിരിക്കണം അവലംബിക്കേണ്ടത്. അതായത് 30 ദിവസത്തിൽ കൂടുതൽ ആകാൻ പാടില്ല, ഇതും ഓർക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ കാണുന്നതിന് ഗോളശാസ്ത്രത്തിന്റെ അനുമാനത്തേക്കാൾ പ്രാധാന്യം ഉണ്ട്. ബുദ്ധിയും പറയുന്നത് കണ്ണുകൊണ്ട് കാണുന്നതിന് അത് കണക്കുകളുടെ അനുമാനത്തേക്കാൾ എന്തുകൊണ്ടും പ്രാധാന്യമുണ്ട് എന്നാണ്. പറയുന്നു, അവസാനം യൂറോപ്പും കാണുന്നതിന് ഏറ്റവും വിശ്വാസയോഗ്യമായി മനസ്സിലാക്കിയപ്പോൾ ഈ നല്ല ചിന്ത കാരണം കാഴ്ചശക്തിയെ സഹായിക്കുന്ന വിവിധ ടെലസ്കോപ്പുകളും സൂക്ഷ്മദർശിനികളും മറ്റും കണ്ടുപിടിക്കുകയും ചെയ്തു. യൂറോപ്പിലെ വിദ്യാസമ്പന്നരായ ആളുകളും ബുദ്ധിയുള്ള ആളുകളും ശാസ്ത്രകാരന്മാരും അവർ ഈ കാര്യം വിശ്വാസയോഗ്യമായി മനസ്സിലാക്കിക്കൊണ്ട്, അതായത് കാണുന്നത് ഏതായിരുന്നാലും ഏറ്റവും ഉത്തമമായ കാര്യമാണ്, ഈ ഒരു ചിന്താഗതി കാരണം അവരുടെ വിവിധ ഉപകരണങ്ങൾ ഉണ്ടാക്കി, ടെലസ്കോപ്പുകൾ ഉണ്ടാക്കി, അത് മുഖേന അവർ ആകാശീയ ഗോളങ്ങളെ നോക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ചില സമയത്ത് കണക്കുകളിൽ തെറ്റും സംഭവിക്കാം. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ തെറ്റ് സംഭവിച്ചാൽ, ഉദാഹരണമായി ചന്ദ്രൻ ഒരു ദിവസം മുമ്പ് കണ്ടത് തെളിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അതിനർത്ഥം ഒരു നോമ്പ് വിട്ടുപോയി എന്നാണ്. നോമ്പ് തുടങ്ങുന്നതിന് ഒരു ദിവസം ശേഷമാണ് നാം ആരംഭിച്ചത് എങ്കിൽ, ചന്ദ്രനെ അതിനു മുമ്പ് കണ്ടു എങ്കിൽ, അത് തെളിയുകയും ചെയ്താൽ എന്തു ചെയ്യും? ഇതിനെക്കുറിച്ച് ഒരിക്കൽ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വാമിന്റെ സമക്ഷത്തിൽ ചോദ്യം ഉന്നയിക്കപ്പെട്ടു. സിയാൽകോട്ടിൽ നിന്ന് ഒരു സുഹൃത്ത് ചോദിച്ചു, ഇവിടെ ചന്ദ്രനെ ചൊവ്വാഴ്ച വൈകുന്നേരം കണ്ടില്ല, മറിച്ച് ബുധനാഴ്ചയാണ് കണ്ടത്. എന്നാൽ റമദാൻ ബുധനാഴ്ച തുടങ്ങിയിരുന്നു. പൊതുവിൽ ആ പ്രദേശത്തും മറ്റും ഇതുകാരണം ആദ്യത്തെ നോമ്പ് വ്യാഴാഴ്ചയാണ് എടുത്തത്. അദ്ദേഹം ചോദിച്ചു, നോമ്പ് ബുധനാഴ്ചയാണ് എടുക്കേണ്ടിയിരുന്നത്, തങ്ങളുടെ ഇവിടെ ആദ്യത്തെ നോമ്പ് വ്യാഴാഴ്ചയാണ് എടുത്തത്, ഇനി എന്താണ് ചെയ്യേണ്ടത്? ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വാമി പറഞ്ഞു, ഇതിനു പകരം റമദാൻ മാസത്തിനു ശേഷം ഒരു നോമ്പ് എടുക്കേണ്ടതാണ്. നഷ്ടപ്പെട്ട നോമ്പ് റമദാന് ശേഷം പൂർത്തിയാക്കുക. ഇതുപോലെ തന്നെ ഇടയത്താഴം കഴിക്കുന്ന പ്രശ്നമുണ്ട്. ഇടയത്താഴം കഴിച്ച് നോമ്പെടുക്കേണ്ടത് നിർബന്ധമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഈ കൽപ്പനയാണ് നൽകിയിട്ടുള്ളത്. ഒരു ഹദീസിൽ വരുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പിന്റെ ദിവസങ്ങളിൽ ഇടയത്താഴം കഴിക്കുക, കാരണം ഇടയത്താഴം കഴിച്ച് നോമ്പെടുക്കുന്നതിൽ അനുഗ്രഹം ഉണ്ട്. ഹസ്രത്ത് മസീഹെ മൊതലി ഇസ്ലാത്തു വസ്സലാം സ്വയം ഇത് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുമായിരുന്നു. തന്റെ ജമാഅത്തിലെ സഹോദരന്മാരോടും പറയുമായിരുന്നു. ഇടയത്താഴം നിർബന്ധമാണ് എന്ന്. അതുപോലെ തന്നെ കാദിയാനിൽ വരാറുണ്ടായിരുന്ന അതിഥികൾക്ക് വേണ്ടിയും ഇടയത്താഴത്തിനുള്ള സ്ഥിരമായ സംവിധാനം ഉണ്ടാക്കുമായിരുന്നു. എന്നല്ല, ഒരുക്കത്തോടുകൂടിയ നല്ല സംവിധാനം തന്നെ ഉണ്ടാകുമായിരുന്നു. ഇതിനെക്കുറിച്ച് ഹദ്റത്ത് സാഹിബ്സാദ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു എഴുതുന്നു. മുൻഷി സഫർ അഹമ്മദ് സാഹിബ് കപൂർ തലവി എനിക്ക് എഴുത്തു മുഖേന അറിയിച്ചു, ഞാൻ കാദിയാനിൽ മസ്ജിദ് മുബാറക്കിനോട് ചേർന്നുള്ള മുറിയിലാണ് താമസിച്ചിരുന്നത്. ഞാൻ ഒരിക്കൽ ഇടയത്താഴം കഴിക്കുകയായിരുന്നു. ഹസ്രത്ത് മസീഹെ മുതലൈ സ്വലാത്തു വസ്സലാം വന്നു. അവിടുന്ന് അത്താഴം കഴിക്കുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞു, താങ്കൾ പരിപ്പ് കൊണ്ടാണോ റൊട്ടി കഴിക്കുന്നത്? ഇടയത്താഴ സമയത്ത് ദാലും റൊട്ടിയുമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ സംഘാടകനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അത്താഴ സമയത്ത് സഹോദരന്മാർക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണമാണോ നൽകുന്നത്? ഇവിടുന്ന് പറഞ്ഞു, ഇവിടെ താമസിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരന്മാരും യാത്രയിലല്ല, അവരിവിടെ താമസിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നുണ്ട്. എല്ലാവരോടും ചോദിക്കുക അവർക്ക് എന്തെല്ലാം കഴിക്കുന്ന ശീലമാണുള്ളത്, അവർ അത്താഴ സമയത്ത് എന്തെല്ലാമാണ് ഇഷ്ടപ്പെടുന്നത്, ആ ഭക്ഷണം അവർക്ക് വേണ്ടി തയ്യാറാക്കുക. അങ്ങനെ സംഘാടകൻ എനിക്ക് വേണ്ടി വേറെ ഭക്ഷണം കൊണ്ടുവന്നു. എന്നാൽ ഞാൻ കഴിച്ചു കഴിഞ്ഞിരുന്നു. ബാങ്കും വിളിച്ചിരുന്നു. ഉസൂർ പറഞ്ഞു, കഴിച്ചോളൂ, ബാങ്ക് നേരത്തെയാണ് വിളിച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. ഹദ്റത്ത് മസീഹെ മൗഊദ് സ്വലാത്തു വസ്സലാമിനോടൊപ്പം തഹജ്ജുദ് നമസ്കാരം അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ചും ഇടയത്താഴം കഴിച്ചതിനെക്കുറിച്ചും ഒരു നിവേദനം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, ഡോക്ടർ ബി എൻ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നോട് വിവരിച്ചു, 1895 എനിക്ക് മുഴുവൻ റമദാൻ മാസവും കാദിയാനിൽ കഴിച്ചുകൂട്ടാൻ അവസരം ലഭിച്ചു. ഞാൻ മുഴുവൻ മാസവും ഹദ്റത്ത് സാഹിബിന്റെ പിന്നിൽ തഹജ്ജുദ് നമസ്കാരം അഥവാ തറാവീഹ് നമസ്കരിച്ചു. അങ്ങയുടെ ശീലം വിത്ർ രാത്രിയുടെ ആദ്യ ഭാഗത്ത് അനുഷ്ഠിക്കുമായിരുന്നു. തഹജ്ജുദ് നമസ്കാരം 2-2 റക്അത്തായി രാത്രിയുടെ അവസാന ഭാഗത്ത് അനുഷ്ഠിക്കുമായിരുന്നു. അതിൽ അവിടുന്ന് എല്ലായ്പ്പോഴും ആദ്യത്തെ റക്അത്തിൽ ആയത്തുൽ കുർസി ഓതുമായിരുന്നു. അതായത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു മുതൽ വഹുവൽ അലിയുൽ അലീം വരെ. രണ്ടാമത്തെ റക്അത്തിൽ സൂറ ഇഖ്ലാസ് ഓതുമായിരുന്നു. റുകൂഇലും സുജൂദിലും യാ ഹയ്യു യാ ഖയ്യൂ ബിറഹ്മതിക വനസ്തഗീസ് എന്ന ദുആ അധികമധികം ചൊല്ലുമായിരുന്നു. ഇത്ര ശബ്ദത്തിലാണ് അവിടുന്ന് ചൊല്ലിയിരുന്നത്. അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ അവിടുന്ന് എപ്പോഴും ഇടയത്താഴം തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷമാണ് കഴിപ്പിച്ചിരുന്നത്. അതിൽ ഇത്രമാത്രം വൈകിപ്പിക്കുമായിരുന്നു. ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാങ്ക് വിളിക്കുമായിരുന്നു. അവിടുന്ന് ചിലപ്പോൾ ബാങ്ക് അവസാനിക്കുന്നതുവരെ ഭക്ഷണം കഴിക്കുമായിരുന്നു. വിനീതൻ പറയുന്നു, ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുകയാണ്, യഥാർത്ഥത്തിൽ മസ്അല ഇതാണ്, ഏതുവരെ പ്രഭാതം കിഴക്ക് ഉദയസ്ഥാനത്ത് വ്യക്തമാകുന്നില്ലയോ അതുവരെ ഇടയത്താഴം കഴിക്കൽ അനുവദനീയമാണ്. ബാങ്കുമായി ഇതിന് യാതൊരു ബന്ധവും ഇല്ല. കാരണം രാവിലെ ബാങ്കിന്റെ സമയവും പ്രഭാതം പൊട്ടി പുറപ്പെടുന്ന സമയത്തിനനുസരിച്ചാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ പൊതുവിൽ ഇടയത്താഴത്തിന്റെ സമയം ബാങ്ക് വിളിക്കുന്നത് സമയമായി വിചാരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ കാദിയാനിൽ സുബഹിയുടെ ബാങ്ക് പ്രഭാതം തുടങ്ങുമ്പോൾ തന്നെ വിളിക്കുന്നു. ഒരുപക്ഷെ പിശക് കാരണമോ ശ്രദ്ധ ഇല്ലായ്മ കൊണ്ടോ ഇതിനു മുമ്പും ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം അവസരങ്ങളിൽ ഹസ്രത്ത് മസീഹ് സലാത്തു വസ്സലാം ബാങ്കിനെ ഒരു വിധത്തിലും പരിഗണിക്കാറുണ്ടായിരുന്നില്ല. പ്രഭാതം വ്യക്തമാകുന്നതുവരെ ഇടയത്താഴം കഴിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ ശരീഅത്തിന്റെ ഉദ്ദേശവും ഈ കാര്യത്തിൽ ഇതാണ്. അതായത് വിജ്ഞാനപരവും കണക്കുപരമായും പ്രഭാതം ആരംഭിച്ചാൽ അതിനോടൊപ്പം ഭക്ഷണം ഉപേക്ഷിക്കുകയല്ല, മറിച്ച് ഉദ്ദേശം ഇതാണ്. പൊതുജനങ്ങൾക്ക് പ്രഭാതത്തിൽ വെള്ള വ്യക്തമാകുന്ന സമയത്താണ് ഭക്ഷണം ഉപേക്ഷിക്കുക. അതുകൊണ്ട് തബയ്യൻ എന്ന വാക്ക് ഈ കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഹദീസിലും വരുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാലിന്റെ ബാങ്ക് കേട്ട് ഇടയത്താഴം നിർത്തരുത്, മറിച്ച് ഇബ്നു മക്തൂമിന്റെ ബാങ്ക് വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇബ്നു മക്തൂം അന്ധനായിരുന്നു. ഏതുവരെ ആളുകൾ നേരം വെളുത്തു എന്ന ഒച്ചപ്പാടുണ്ടാക്കുന്നില്ലയോ അതുവരെ ബാങ്ക് വിളിക്കാറുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞിരുന്നു, താങ്കൾ കൂടുതൽ വൈകി ഇടയത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം രണ്ടാമതും നോമ്പെടുത്തു. ഒരുപക്ഷെ എന്റെ വാക്കുകൾ കേട്ടായിരിക്കാം. എന്നാൽ അദ്ദേഹം ഈ സമയത്തേക്കാൾ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ പിന്നെ അത് ശരിയാണ്. നോമ്പെടുക്കാതിരുന്നാൽ ഒരു കുഴപ്പവുമില്ല. ഇപ്പോഴും ഓരോരുത്തരും കൂടുതൽ എടുക്കാവുന്നതാണ്. ഇവിടെ ബാങ്ക് വിളിക്കാറില്ല. പ്രഭാതം ആരംഭിക്കുന്നത് നോക്കേണ്ടത് നിർബന്ധമാണ്. വെള്ള വീശുമ്പോൾ, വെള്ളനൂൽ വ്യക്തമാകുമ്പോൾ ആ സമയം വരെ ഇടയത്താഴം കഴിക്കാവുന്നതാണ്. ഇടയത്താഴ സമയത്ത് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതിഥി സൽക്കാരത്തിന്റെ മറ്റൊരു ഉദാഹരണമുണ്ട്. ഹദ്രത്ത് മീർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, ഡോക്ടർ ഖലീഫ റഷീദുദ്ദീൻ സാഹിബ് മർഹൂമിന്റെ ഭാര്യ ലജ്ന ഇമായില്ല കാദിയാൻ മുഖേന എഴുതിയറിയിച്ചിരിക്കുന്നു. 1903 കാര്യമാണ്. ഞാനും ഡോക്ടർ സാഹിബ് മർഹൂം റുഡ്കിയിൽ നിന്ന് വന്നു. 4 ദിവസത്തെ അവധി ഉണ്ടായിരുന്നു. ഉസൂർ പറഞ്ഞു, യാത്രയിൽ നോമ്പുണ്ടായിരിക്കുകയില്ല. ഞങ്ങൾ പറഞ്ഞു, ഇല്ല ഉസൂർ, ഞങ്ങൾക്ക് ഗുലാബി മുറി താമസിക്കാനായി നൽകി. ഡോക്ടർ സാഹിബ് പറഞ്ഞു, ഞങ്ങൾ നോമ്പ് എടുക്കുന്നതാണ്. അവിടുന്ന് പറഞ്ഞു, വളരെ നല്ലത്. പിന്നീട് പറഞ്ഞു, നിങ്ങൾ യാത്രയിലാണ്. ഡോക്ടർ സാഹിബ് പറഞ്ഞു, ഉസൂർ, ഏതാനും ദിവസം താമസിക്കണം, നോമ്പെടുക്കാൻ ആഗ്രഹം തോന്നുന്നു. അവിടുന്ന് പറഞ്ഞു, നല്ലത്, നാം നിങ്ങൾക്ക് കശ്മീരി പൊറാട്ടെ കഴിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങൾ വിചാരിച്ചു, അള്ളാഹുവിന് അറിയാം കശ്മീരി പൊറാട്ടെ എങ്ങനെ ഉണ്ടാക്കും എന്ന്. ഇടയത്താഴ സമയമായപ്പോൾ ഞങ്ങൾ തഹജ്ജുദും നഫലും അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണം വന്നു. ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം സ്വയം ഗുലാബി മുറിയിൽ വരികയും അത് വീടിന്റെ താഴത്തെ നിലയിൽ ആയിരുന്നു. ഹസ്രത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബ് വീടിന്റെ മുകളിൽ 3-ാമത്തെ നിലയിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ കരീം ബീവി സാഹിബ അവരെ മൗലവിയാനി എന്നാണ് വിളിച്ചിരുന്നത്. അവർ കശ്മീരി ആയിരുന്നു. പൊറാട്ടെ നല്ലവണ്ണം പാകം ചെയ്യുമായിരുന്നു. ഹുസൂർ ഞങ്ങൾക്ക് വേണ്ടി ഈ പൊറാട്ടെ അവരെ കൊണ്ടാണ് പാകം ചെയ്യിപ്പിച്ചിരുന്നത്. ചൂടുള്ള പൊറാട്ട മുകളിൽ നിന്നും വരുമായിരുന്നു. ഹുസൂർ സ്വയം എടുത്ത് ഞങ്ങളുടെ മുന്നിൽ വെക്കുമായിരുന്നു. പറയുമായിരുന്നു, നല്ലവണ്ണം കഴിക്കുക. എനിക്ക് നാണം തോന്നുമായിരുന്നു. ഡോക്ടർ സാഹിബും നാണം തോന്നിയിരുന്നു. എന്നാൽ ഹുസൂറിന്റെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഔദാര്യത്തിന്റെയും സ്വാധീനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായത് നിമിത്തം ഓരോ രോമങ്ങളിലും സന്തോഷം അലടിക്കുകയായിരുന്നു. ഇത്രയുമായപ്പോഴേക്കും ബാങ്ക് വിളിച്ചു. അപ്പോൾ ഹുസൂർ പറഞ്ഞു, ഇനിയും കഴിക്കുക, ഇനിയും ഒരുപാട് സമയമുണ്ട്. പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, കുലൂവ ശറബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിൻ ഖൈത്തുൽ അസ്വദി മിനൽ ഫജർ. ഇതനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കാറില്ല. പറയുന്നു, ഇതനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കാറില്ല. നിങ്ങൾ കഴിച്ചാലും ഇനിയും ഒരുപാട് സമയമുണ്ട്. മുഅസ്സൻ സമയത്തിനു മുമ്പ് ബാങ്ക് വിളിച്ചിരിക്കുകയാണ്. പിന്നീട് പറയുന്നു, ഏതുവരെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുവോ അതുവരെ ഹുസൂർ നിൽക്കുകയും ഉലാത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഡോക്ടർ സാഹിബ് എല്ലാവിധത്തിലും പറഞ്ഞു നോക്കി, ഹുസൂർ, താങ്കൾ ഇരുന്നാലും ഞാൻ സ്വയം സേവകയിൽ നിന്ന് പൊറാട്ടെ വാങ്ങിക്കാം, അല്ലെങ്കിൽ എന്റെ ഭാര്യ വാങ്ങിക്കൊള്ളും. എന്നാൽ ഹുസൂർ കേട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി അതിഥി സൽക്കാരത്തിൽ മുഴുകി. ഈ ഭക്ഷണത്തിൽ കറിയും മറ്റു സാധനങ്ങളും ഉണ്ടായിരുന്നു. തീർച്ചയായും നല്ല ഭക്ഷണം കഴിക്കുക, എന്നാൽ അതിലും ഒരു മധ്യനില ഉണ്ടായിരിക്കേണ്ടതാണ്. നോമ്പെടുത്ത് നാം നോമ്പെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നോമ്പ് എടുക്കണം എന്ന ചിന്തയും ഉണ്ടാകേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹദ്രത്ത് മുസ്ലിം മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹു പറയുന്നു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. നിങ്ങൾ വിശ്വസിക്കുകയും പിന്നീട് പ്രയാസത്തിൽ അകപ്പെടുകയും ചെയ്യുക എന്നത് നമുക്ക് സഹിക്കുമായിരുന്നില്ല. അതുകൊണ്ട് നാം നോമ്പ് നിർബന്ധമാക്കിയത്. അല്ലാഹു ആണ് ഇത് പറയുന്നത് നിങ്ങളുടെ പ്രയാസങ്ങൾ അകലുന്നതിന് വേണ്ടി. ഈ പോയിന്റാണ് വിശ്വാസിയെ വിശ്വാസിയാക്കുന്നത്. ഈ പോയിന്റ് ഒരു പ്രത്യേകമായ ഓർക്കേണ്ട പോയിന്റാണ്. നാം നിങ്ങൾക്ക് എളുപ്പമാണ് ആഗ്രഹിക്കുന്നത്, ഞെരുക്കം അല്ല ആഗ്രഹിക്കുന്നത്. അതിന്റെ വിശദീകരണം എന്താണ്? ഈ പോയിന്റാണ് ഒരു മുഅ്മിനെ യഥാർത്ഥത്തിൽ മുഅ്മിനാക്കുന്നത്. അത് ഇതാണ്, ദീനിനു വേണ്ടി വ്രതത്തിൽ വിശന്നിരിക്കുന്നത് അല്ലെങ്കിൽ ദീനിനു വേണ്ടി ത്യാഗം ചെയ്യുന്നത് മനുഷ്യന് ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടത്തിന് കാരണമാവുകയില്ല, മറിച്ച് പൂർണമായും പ്രയോജനത്തിന് കാരണമാണ്. ഏതൊരാളാണോ റമദാനിൽ മനുഷ്യൻ പട്ടിണി കിടക്കും എന്ന് ചിന്തിക്കുന്നത് അയാൾ വിശുദ്ധ ഖുർആനെ കളവാക്കുകയാണ് ചെയ്യുന്നത്. കാരണം അല്ലാഹു പറയുന്നു, നിങ്ങൾ വിശപ്പുള്ളവരായിരുന്നു, നാം റമദാൻ നിശ്ചയിച്ചു നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി. ഇതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു അല്ലാഹു കഴിപ്പിക്കുന്ന ഭക്ഷണമാണ് ഭക്ഷണം. യഥാർത്ഥ ജീവിതം ഇത് മുഖേനയാണ്. ഇതുകൂടാതെയുള്ളത് ഭക്ഷണം അത് ഭക്ഷണമല്ല, കല്ലാണ്. അത് കഴിക്കുന്നവരുടെ നാശത്തിന് കാരണമാണ്. വിശ്വാസിയുടെ നിർബന്ധ കടമയാണ് അവരുടെ വായിൽ പോകുന്ന ഉരുളയെ കുറിച്ച് ആദ്യം നോക്കേണ്ടത് അത് ആർക്കുള്ളതാണ്. അഥവാ അത് അള്ളാഹുവിനുള്ളതാണ് എങ്കിൽ അതാണ് ഭക്ഷണം, അഥവാ അത് നഫ്സിനു വേണ്ടിയാണ് എങ്കിൽ അത് ഭക്ഷണമല്ല. ഇടയത്താഴവും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. അഥവാ നല്ലതാണ് കഴിക്കുന്നത് എങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഏതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവോ അതിൽ അനുഗ്രഹമുണ്ട്. എന്നാൽ കേവലം വയറ് നിറക്കാനാണ് എങ്കിൽ, അല്ല ഭക്ഷണം കഴിക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ, സ്വാദ് നേടുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ, അത് നഫ്സിന് വേണ്ടിയാണ്. പിന്നീട് തുടർന്ന് മുസ്ലിമോ വിശദീകരിക്കുന്നു, ഏതൊരു വസ്ത്രമാണോ അള്ളാഹുവിന് വേണ്ടി ധരിക്കുന്നത് അതാണ് വസ്ത്രം, ഏതൊന്നാണോ സ്വന്തം നഫ്സിന് വേണ്ടി ധരിക്കുന്നത് അത് നഗ്നതയാണ്. നോക്കൂ, എത്ര മനോഹരമായ രീതിയിൽ പറഞ്ഞു തന്നിരിക്കുന്നു. ഏതുവരെ അള്ളാഹുവിന് വേണ്ടി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നുവോ അതുവരെ നിങ്ങൾക്ക് സുഖം നേടാൻ സാധ്യമല്ല. ഇത് മുഖേന ഇത്തരം ചിന്താഗതിക്കാരുടെ ചിന്തയും വ്യാജമായി തീരും. ഹദ്റത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകൾ അനുസരിച്ച് അവർ റംസാനെ തടിവെക്കുവാനുള്ള മാർഗമാക്കി മാറ്റുന്നു. ചിലരുണ്ട് റംസാനിൽ അവരുടെ ഭാരം കുറയുന്നതിന് പകരം കൂടുന്നു. ഹുസൂർ പറയുമായിരുന്നു, ചിലരെ സംബന്ധിച്ചിടത്തോളം റമദാൻ കുതിരകൾക്ക് ഭക്ഷണകാലം പോലെയാണ്. അത് ഗോതമ്പിന്റെയും ജോയിന്റെയും ഭക്ഷണമാണ്. ആ കാലത്ത് അവർ നല്ലപോലെ നെയ്യും മിഠായിയും മറ്റു ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഭക്ഷണകാലത്തിനു ശേഷം കുതിരകൾ ഇറങ്ങുന്നത് പോലെ ഇറങ്ങുന്നു. ഈ കാര്യങ്ങളെല്ലാം റംസാന്റെ അനുഗ്രഹം കുറക്കുന്നതാണ്. ഒരു ഭാഗത്ത് ഇടയത്താഴം കഴിക്കാനുള്ള കൽപ്പനയാണുള്ളത്, അതിൽ അനുഗ്രഹമുണ്ട്. നോമ്പ് തുറക്കുക, അതിൽ അനുഗ്രഹമുണ്ട്. എന്നാൽ മറുഭാഗത്ത് കേവലം ഭക്ഷണം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അത് അനുഗ്രഹത്തെ കുറക്കുകയും ചെയ്യുന്നു. മധ്യനില നിർബന്ധമാണ്, ആ നല്ല ഭക്ഷണം കഴിക്കുക. എന്നാൽ മധ്യനിലയോടുകൂടി യാത്രയിലും രോഗാവസ്ഥയിലും നോമ്പ് അനുവദനീയമല്ല. അതിർത്ത് മുസ്ലിം മോദർ സ്ഥലത്ത് പറയുന്നു, എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്, ഇപ്പോൾ ഗൈർ മുബായി ആയിട്ടുള്ള അവരുടെ നേതാവായ യാക്കൂബ് ബേഗ് സാഹിബാണ് എന്ന് തോന്നുന്നു, ഒരിക്കൽ പുറത്തു നിന്ന് വന്നു. അസറിന്റെ സമയമായിരുന്നു. അതിർത്ത് മസീഹ് സ്വലാത്തു വസ്സലാം നോമ്പ് തുറക്കാനായി ശക്തി ചൊലുത്തി പറയുന്നു, യാത്രയിൽ നോമ്പ് അനുവദനീയമല്ല. അതുപോലെ ഒരിക്കൽ രോഗത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ടായി പറഞ്ഞു, നമ്മുടെ അഭിപ്രായം ഇതിൽ നിന്ന് പ്രയോജനം എടുക്കണം എന്നാണ്. ദീൻ കാഠിന്യമല്ല, മറിച്ച് എളുപ്പമാക്കാനാണ് പഠിപ്പിക്കുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, യാത്രക്കാരും രോഗിയും നോമ്പെടുക്കാൻ സാധിക്കുമെങ്കിൽ എടുത്തുകൊള്ളട്ടെ എന്ന് പറയുന്നവരെ നാം ശരിയായി മനസ്സിലാക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഹദ്റത്ത് ഖലീഫത്ത് മസീഹ് അവ്വൽ മുഹിയുദ്ദീൻ ഇബ്നു അറബിയുടെ ഒരു കൌൽ വിവരിച്ചു, യാത്രയിലും രോഗാവസ്ഥയിലും നോമ്പെടുക്കുന്നത് അവിടുന്ന് അനുവദനീയമായി മനസ്സിലാക്കിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അത്തരം അവസ്ഥയിൽ എടുക്കുന്ന നോമ്പ് വീണ്ടും എടുക്കേണ്ടതാണ്. ഇത് കേട്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാം പറഞ്ഞു, നമ്മുടെ അഭിപ്രായം ഇത് തന്നെയാണ്. ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം മറ്റൊരവസരത്തിൽ പറഞ്ഞു, അദ്ദേഹം പ്രഭാഷണം നടത്തുകയായിരുന്നു, എന്നോട് ചോദ്യം ചോദിച്ചിരിക്കുന്നു. അതിതാണ്, ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം നോമ്പിനെ കുറിച്ച് ഈ ഫത്വ നൽകിയിരിക്കുന്നു, രോഗിയും യാത്രക്കാരനും അഥവാ നോമ്പ് എടുക്കുകയാണെങ്കിൽ അവരിൽ കൽപ്പിന് ലംഘിച്ചതിന്റെ ഫത്വ നിർബന്ധമാകും. അൽഫസലിൽ ഹദ്റത്ത് മുസ്ലിം മൗദിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിളംബരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, വാർഷിക ജൽസയിൽ വരുന്ന അഹമ്മദി സഹോദരങ്ങൾ ഇവിടെ വന്ന് നോമ്പ് എടുക്കാവുന്നതാണ്. ജൽസയുടെ ദിവസങ്ങളിൽ തന്നെയും നോമ്പും വന്നു. ആ ദിവസങ്ങളിൽ ജൽസ നടന്നു. എന്നാൽ നോമ്പെടുക്കണം എന്നാഗ്രഹിച്ചിരുന്നവർ നോമ്പെടുത്തു. ഇവിടുന്ന് പറയുന്നു, ആരെങ്കിലും നോമ്പെടുക്കാതിരിക്കുകയും പിന്നീട് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരിലും ഒരു വിധത്തിലുള്ള ആക്ഷേപം ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഒരു വിളംബരമാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇതിനെക്കുറിച്ച് ഒന്നാമതായി ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെ ഒരു ഫത്വയും അൽഫസലിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഹസ്രത്ത് മസീഹ് മുഅല്ലി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഫത്വ എന്റെ റിവായത്തിൽ നിന്ന് അൽഫസലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥ കാര്യം ഇതാണ്, ഖിലാഫത്ത് കാലഘട്ടത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ യാത്രയിൽ നോമ്പെടുക്കുന്നതിൽ നിന്ന് ഞാൻ വിലക്കാറുണ്ടായിരുന്നു. കാരണം ഞാൻ ഹസ്രത്ത് മസീഹ് മുഅല്ലി സ്വലാത്തു വസ്സലാമിനെ കണ്ടിരുന്നു, അവിടുന്ന് യാത്രക്കാരൻ നോമ്പെടുക്കാൻ അനുവാദം നൽകാറുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഞാൻ കണ്ടു മിർസ യൂബേഗ് സാഹിബ് റംദാനിൽ വന്നു, അദ്ദേഹം നോമ്പെടുത്തിരുന്നു. എന്നാൽ അസറിന്റെ സമയത്ത് അദ്ദേഹം എത്തിയപ്പോൾ ഹസ്രത്ത് മസീഹ് മുഅദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നോമ്പ് മുറിപ്പിച്ചു, യാത്രക്കാരന് നോമ്പെടുക്കുന്നത് അനുവദനീയമല്ല. ഇതിൽ വലിയ ചർച്ചയും സംസാരവും നടന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ ആരുടെയെങ്കിലും കാലിടറിപ്പോകാതിരിക്കാനായി അദ്ദേഹം ഇബ്നു അറബിയുടെ കൗൽ ഉദ്ധരിച്ചു. അദ്ദേഹം ഇതാണ് പറയുന്നത് എന്ന് പറഞ്ഞു. ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുകയാണ്, ഈ സംഭവത്തിന്റെ സ്വാധീനം എന്നിൽ ഉണ്ടായത് കാരണം ഞാൻ യാത്രയിൽ നോമ്പെടുക്കുന്നതിൽ നിന്ന് തടയുമായിരുന്നു. എന്നാൽ ഇപ്രകാരം സംഭവമുണ്ടായി, ഒരു റംദാനിൽ മൊലി അബ്ദുള്ള സാഹിബ് സന്നോരി ഇവിടെ റംദാൻ കഴിച്ചുകൂട്ടുന്നതിന് വേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടു താങ്കൾ പുറത്തുനിന്ന് വരുന്നവരെ നോമ്പെടുക്കുന്നതിൽ നിന്ന് വിലക്കുന്നുണ്ട്. എന്നാൽ എന്റെ റിവായത്താണ്, ഇവിടെ ഒരു സാഹിബ് വന്നു, അദ്ദേഹം മസീഹ് മുഅദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, എനിക്കിവിടെ താമസിക്കണം, അപ്പോൾ ഞാൻ നോമ്പെടുക്കണോ അതോ എടുക്കേണ്ടയോ? രണ്ടു മൂന്ന് സംഭവം കഴിഞ്ഞു പോയിട്ടുണ്ട് യാത്രയിൽ കാദിയാനിൽ വന്ന് നോമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഹസ്രത്ത് മസീഹ് മുഅദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അതെ, താങ്കൾക്ക് നോമ്പെടുക്കാവുന്നതാണ്. കാരണം കാദിയാൻ അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം രണ്ടാം സ്വദേശമാണ്. മൗലി അബ്ദുള്ള സാഹിബ് മർഹൂം ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ വളരെ സമീപസ്ഥനായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുകയാണ്, വളരെ സമീപസ്ഥനായിരുന്നുവെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ റിവായത്തിനെ മാത്രം അവലംബിച്ചില്ല, ആളുകളിൽ നിന്ന് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സാക്ഷ്യം വാങ്ങിച്ചു. അപ്പോൾ അറിയാൻ സാധിച്ചു, ഹസ്രത്ത് മസീഹ് മുഅദ് അലൈഹി സ്വലാത്തു വസ്സലാം കാദിയാനിൽ താമസിക്കുന്ന ദിവസങ്ങളിൽ നോമ്പെടുക്കാനുള്ള അനുവാദം നൽകാറുണ്ടായിരുന്നു. എന്നാൽ വരികയും പോവുകയും ചെയ്യുന്ന ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ അനുവാദം നൽകിയിരുന്നില്ല. അത് കാരണം എനിക്ക് ആദ്യത്തെ ചിന്താഗതി ഉപേക്ഷിക്കേണ്ടതായി വന്നു. പിന്നീട് പ്രാവശ്യം റമദാനിൽ വാർഷിക ജൽസ വരുമ്പോൾ ചോദ്യമുയർന്നു, വരുന്നവർ നോമ്പെടുക്കേണ്ടതുണ്ടോ അതോ ഇല്ലയോ? അപ്പോൾ ഒരു സാഹിബ് ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ റമദാനിൽ ജലസ ഉണ്ടായപ്പോൾ ഞങ്ങൾ സ്വയം അതിഥികൾക്ക് ഇടയത്താഴം നൽകിയിരുന്നു. ഈ ഒരു അവസ്ഥ കാരണം ഞാൻ ഇവിടെ ജൽസക്ക് വരുന്നവർക്ക് നോമ്പെടുക്കാനുള്ള അനുവാദം നൽകി. ഇതും ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ തന്നെ ഫത്വയാണ്. മുൻ പണ്ഡിതന്മാർ യാത്രയിൽ നോമ്പെടുക്കുന്നതോളം അനുവദനീയമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്നത്തെ യാത്രയെ അനഹമ്മദി മൗലവിമാർ യാത്രയായി പോലും കരുതുന്നില്ല. എന്നാൽ ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാം യാത്രയിൽ നോമ്പെടുക്കുന്നത് വിലക്കിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം തന്റെ ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കാദിയാനിൽ വന്ന് നോമ്പെടുക്കുന്നത് അനുവദനീയമാണ്. അങ്ങയുടെ ഒരു ഫത്വ നാം എടുക്കുകയും മറ്റൊന്ന് ഉപേക്ഷിക്കാൻ ചെയ്യുകയും പാടില്ലാത്തതാകുന്നു. അപ്രകാരം ഒരു പഠാനെ കുറിച്ച് പ്രസിദ്ധമായ ഒരു കാര്യം പോലെയായി തീരും. പഠാൻ ഫിഖ്ഹിനെ വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടി പിൻപറ്റും. ഒരു പഠാൻ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അവൻ ഫിഖ്ഹ് വായിച്ചു. നമസ്കാരം വലിയ തോതിലുള്ള അനക്കം കൊണ്ട് മുറിഞ്ഞുപോകും. എന്നാൽ അവൻ ഹദീസിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കാരത്തിൽ അനങ്ങി എന്ന കാര്യം വായിച്ചപ്പോൾ പറഞ്ഞു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നമസ്കാരം മുറിഞ്ഞുപോയി എന്ന്. കാരണം വലിയ അനക്കം കൊണ്ട് നമസ്കാരം മുറിഞ്ഞു പോകുമെന്ന് കദൂരിയിൽ എഴുതിയിട്ടുണ്ട്. ചുരുക്കം, പഠാൻ തിരിഞ്ഞ് റസൂൽ തിരുമേനിക്ക് ഫത്വ നൽകാൻ തുടങ്ങി. അല്ലെങ്കിൽ മൗലവിമാരിൽ നിന്ന് പഠിച്ച ആ വ്യക്തി അവിടെ നിന്ന് പറഞ്ഞു, ആരാണോ ഈ ഫത്വ നൽകി, അതായത് യാത്രയിൽ നോമ്പെടുക്കാൻ പാടില്ല എന്ന്, അദ്ദേഹം തന്നെ ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്, കാദിയാനിൽ അഹമ്മദികളുടെ രണ്ടാം സ്വദേശം ആണ്, ഇവിടെ നോമ്പെടുക്കുന്നത് അനുവദനീയം ആണ്, അതുകൊണ്ട് ഇവിടെ വെച്ച് നോമ്പ് എടുക്കുന്നത് അങ്ങയുടെ ഫത്വ അനുസരിച്ച് തന്നെയാണ്, ഇതിന് മറ്റു കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ കൂടി താമസിക്കുന്ന സമയത്ത് നോമ്പ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹദ്രത്ത് സയ്യിദ് മുഹമ്മദ് സർവർ ഷാ സാഹിബ് എഴുതുന്നു, നോമ്പിനെ കുറിച്ച് ഹദ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാം പറഞ്ഞു, അഥവാ ഏതെങ്കിലും വ്യക്തി ഒരു സ്ഥലത്ത് മൂന്ന് ദിവസത്തിൽ കൂടുതൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ നോമ്പെടുക്കട്ടെ, അഥവാ മൂന്ന് ദിവസത്തിൽ കുറവാണ് സമയം എങ്കിൽ നോമ്പെടുക്കാതിരിക്കട്ടെ, അഥവാ കാദിയാനിൽ കുറച്ച് ദിവസം താമസിക്കുന്നത് കൊണ്ടും നോമ്പെടുക്കുകയാണ് എങ്കിൽ നോമ്പ് രണ്ടാമതും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം കാദിയാൻ രണ്ടാം സ്വദേശമാണ്. അവിടെ മൂന്ന് ദിവസത്തിൽ കുറവാണെങ്കിലും നോമ്പെടുക്കാൻ ഉദ്ദേശിച്ചാൽ എടുക്കാവുന്നതാണ്. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ 3 ദിവസം താമസം ഉണ്ടായെങ്കിൽ നോമ്പ് എടുക്കാവുന്നതാണ്. രോഗിയും യാത്രക്കാരനും നോമ്പെടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിവായത്ത് ഉണ്ട്. ഹദ്റത്ത് അഖ്ദസ് അലൈഹി ഇസ്ലാം ഇതറിഞ്ഞുകൊണ്ട് ലാഹോറിൽ നിന്ന് ഒരാൾ ഷെയ്ഖ് മുഹമ്മദ് ചട്ടു സാഹിബ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റു സഹോദരന്മാരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് മസീഹ് സലാത്തു വസ്സലാമിന്റെ ഉന്നതമായ സ്വഭാവ ഗുണം കാരണം അവിടുന്ന് പുറത്ത് വരികയുണ്ടായി. വരാനുള്ള ഉദ്ദേശം പുറത്ത് നടക്കാൻ പോകുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ സഹോദരന്മാരുമായുള്ള മുലാഖാത്തിന്റെ പരിപാടിയും നടക്കും, വന്ന ആളുകളുമായി കൂടിക്കാഴ്ചയും നടക്കും. മറ്റുള്ളവർക്ക് മസീഹ് സലാത്തു വസ്സലാമിനെ പുറത്തു വരും എന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ചെറിയ പള്ളിയിൽ ഉണ്ടായിരുന്നു. അതായത് മസ്ജിദ് മുബാറക്കിൽ ഹസ്രത്ത് അഖ്ദസ് അലൈഹി ഇസ്ലാം തന്റെ വാതിലൂടെ പുറത്തു വന്നപ്പോൾ സാധാരണ നിലയിൽ സേവകർ ആവേശഭരിതരായി അങ്ങയിലേക്ക് ഓടിയടുത്ത് ഷെയ്ഖ് സാബിനെ കണ്ട് സുന്നത്തായ സലാം പറഞ്ഞ ശേഷം പറഞ്ഞു, സുഖക്ഷേമം ചോദിച്ചു. താങ്കൾ സുഖത്തിൽ തന്നെയാണല്ലോ, പഴയ കൂടിക്കാഴ്ച നടത്തുന്ന ആളായിരുന്നു അദ്ദേഹം വന്ന ബാബ ചട്ടു സാഹിബ് പറഞ്ഞു, അള്ളാഹുവിന് വളരെ നന്ദിയുണ്ട്. ഹദ്റത്ത് അഖ്ദസ് ഹക്കീം മുഹമ്മദ് ഹുസൈൻ ഖുറൈഷി സാഹിബിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇവർക്കൊരു വിധത്തിലുള്ള പ്രയാസം ഉണ്ടാക്കാതിരിക്കുക എന്നത് താങ്കളുടെ നിർബന്ധ കടമയാണ്. ഇവരുടെ ഭക്ഷണത്തിനും താമസത്തിനുമുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യുക. ഏത് കാരണത്തിന് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയുക. മിയാൻ നജമുദ്ദീൻ സാഹിബിന് താക്കീത് ചെയ്യുക. ഭക്ഷണത്തിനായി എന്താണോ ഉചിതമായിട്ടുള്ളതും ഇഷ്ടപ്പെടുന്നതും അത് തയ്യാറാക്കുക. ഹക്കീം സാഹിബ് പറഞ്ഞു, വളരെ നല്ലത്, ഇൻഷാല്ലാ ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. ഈ അതിഥിയോട് ചോദിച്ചു, നിങ്ങൾ നോമ്പ് എടുത്തിട്ടുണ്ടായിരിക്കുകയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നോമ്പാണ്, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. അദ്ദേഹം അഹമ്മദിയായിരുന്നില്ല. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, വിശുദ്ധ ഖുർആന്റെ ഇളവുകൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നും തക്കവയാണ്. അള്ളാഹു യാത്രക്കാർക്കും രോഗികൾക്കും മറ്റു സമയത്ത് നോമ്പെടുക്കാനുള്ള അനുവാദവും ഇളവും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൽപ്പനകൾ അനുസരിച്ചും പ്രവർത്തിക്കേണ്ടതാണ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുണ്ട്, അത്തരം അവിവേകം പൂർവകാല മഹാത്മാക്കളെയും ഈ വശത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ വിവരിച്ചിട്ടുണ്ട്, അധികം പൂർവകാല മഹാത്മാക്കളും ഈ വശത്തേക്ക് പോയിട്ടുണ്ട്. അഥവാ ആരെങ്കിലും യാത്രയുടെയോ രോഗത്തിന്റെയോ അവസ്ഥയിൽ നോമ്പെടുത്തുവെങ്കിൽ അത് പാപമാണ്, തെറ്റാണ്. കാരണം ഉദ്ദേശം അള്ളാഹുവിന്റെ പ്രീതിയാണ്, തങ്ങളുടെ ഇഷ്ടമല്ല. അള്ളാഹുവിന്റെ പ്രീതി അനുസരണത്തിലാണ് ഉള്ളത്. ഏതു കൽപ്പനയാണോ അവൻ നൽകുന്നത് അതിനെ അനുസരിക്കുക. തങ്ങളുടെ ഭാഗത്ത് നിന്ന് അതിന് അനുബന്ധം കൊടുക്കാതിരിക്കുക. അവൻ നൽകിയിരിക്കുന്ന കൽപ്പന ഇതാണ്, മൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖ്ര. ഇതിൽ മറ്റൊരു വിധത്തിലുള്ള പരിധിയും നൽകിയിട്ടില്ല. കാരണം അത്തരം യാത്രയായിരിക്കണം, ഇത്തരം രോഗമായിരിക്കണം എന്നൊന്നും. ഞാൻ യാത്രയുടെ അവസ്ഥയിൽ നോമ്പെടുക്കാറില്ല, അതുപോലെ രോഗത്തിന്റെ അവസ്ഥയിലും. അതുകൊണ്ട് ഇന്നും എന്റെ ആരോഗ്യം നല്ല നിലയിലല്ല, അതുകൊണ്ട് ഞാൻ നോമ്പെടുത്തിട്ടില്ല. നടക്കുന്നത് കൊണ്ട് രോഗത്തിന് അല്പസ്വല്പം ശമനം ലഭിക്കും, അതുകൊണ്ടാണ് പുറത്തു പോകുന്നത്. അതിഥിയോട് ചോദിച്ചു, നിങ്ങൾ വരുന്നുണ്ടോ? ബാബ ചട്ടു പറഞ്ഞു, ഇല്ല, എനിക്ക് വരാൻ സാധിക്കുന്നില്ല. താങ്കൾ പോയാലും ഈ കൽപ്പന തീർച്ചയായും ഉണ്ട്. എന്നാൽ യാത്രയിൽ ഒരു പ്രയാസവും ഇല്ല, പിന്നെ എന്തുകൊണ്ട് നോമ്പെടുത്തുകൂടാ? ഹസ്രത്ത് അഖ്ദസ് പറയുന്നു, ഇത് താങ്കളുടെ സ്വന്തം അഭിപ്രായം ആണ്. വിശുദ്ധ ഖുർആൻ പ്രയാസത്തിന്റെയോ പ്രയാസമില്ലായ്മയുടെയോ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ താങ്കൾ വളരെയധികം വൃദ്ധനായിരിക്കുന്നു, ജീവിതത്തെക്കുറിച്ച് ഒരു ഉറപ്പും ഇല്ല. അള്ളാഹു പ്രീതി ചെയ്യുന്ന മാർഗമാക്കേണ്ടതാണ്. സിറാത്തെ മുസ്തഖീൻ ലഭിക്കുന്ന മാർഗമാണ് അവലംബിക്കേണ്ടത്. അപ്പോൾ ബാബ സാഹിബ് പറഞ്ഞു, ഞാൻ താങ്കളിൽ നിന്ന് അല്പസ്വല്പം പ്രയോജനം എടുക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അഥവാ ഈ മാർഗത്തിലാണെങ്കിൽ ശരി, നാം അശ്രദ്ധയിൽ മരിക്കുന്നവരാകാതിരിക്കട്ടെ. ഹദ്റത്ത് അഖ്ദസ് പറഞ്ഞു, ശരിയാണ്, ഇത് വളരെ ഉന്നതമായ ഒരു കാര്യമാണ്. പിന്നീട് പറഞ്ഞു, ഞാൻ കുറച്ചു ദൂരം നടന്നു വരാം, താങ്കൾ വിശ്രമിച്ചാലും. രോഗിയും യാത്രക്കാരനും നോമ്പെടുക്കുന്നതിനെ കുറിച്ചുള്ള പരാമർശം ഹദ്റത്ത് മസീഹ് സലാത്തു വസ്സലാമിന്റെ സദസ്സിൽ വന്നു. ഹദ്റത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബ് പറഞ്ഞു, വീണ്ടും അതേ കാര്യം തന്നെ പറഞ്ഞു. ഇബ്നു അറബിയും യുടെ കൗൽ ഉദ്ധരിച്ചുകൊണ്ട് രോഗിയായ യാത്രക്കാരനോ നോമ്പിന്റെ ദിവസങ്ങളിൽ നോമ്പെടുക്കുകയാണെങ്കിൽ, എന്നാൽ പിന്നീടും ആരോഗ്യമായതിനു ശേഷം റമദാൻ മാസം കഴിഞ്ഞാൽ വീണ്ടും നോമ്പെടുക്കേണ്ട നിർബന്ധമാണ്. അതായത് അതിനുള്ള കാരണം അല്ലാഹു പറയുന്നു, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങൾ രോഗിയായിട്ടുള്ളവനും യാത്രക്കാരനുമാണ് എങ്കിൽ അവർ റമദാൻ മാസത്തിനു ശേഷമുള്ള മാസങ്ങളിൽ നോമ്പെടുക്കുക. ഇതിൽ അല്ലാഹു ഏതായാലും ഏതെങ്കിലും രോഗിയോ യാത്രക്കാരനോ തന്റെ ശട്ടിം കാരണമോ തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നോമ്പെടുത്താൽ പിന്നീട് അയാൾ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ വ്യക്തമായ കൽപ്പന ഇതാണ്, അവൻ പിന്നീട് നോമ്പെടുക്കണം. ശേഷമുള്ള നോമ്പിൽ അവർ എന്തായാലും നിർബന്ധം ഉണ്ട്. ഇടക്കുള്ള നോമ്പ് അഥവാ അവർ എടുക്കുന്നുവെങ്കിൽ അത് അധികമായിട്ടുള്ള കാര്യമാണ്, അയാളുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. ഇത് മുഖേന അള്ളാഹുവിന്റെ പിന്നീട് എടുക്കണം എന്നുള്ള കൽപ്പന ഇല്ലാതാവുകയില്ല. ഹസ്രത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഏതൊരാളാണോ രോഗിയോ യാത്രക്കാരനോ ആയ അവസ്ഥയിൽ റമദാനിൽ നോമ്പെടുക്കുന്നത് അയാൾ അള്ളാഹുവിന്റെ വ്യക്തമായ കൽപ്പനകളെ ധിക്കരിക്കുകയാണ്. അള്ളാഹു വ്യക്തമായ നിലയിൽ പറഞ്ഞിട്ടുണ്ട്, രോഗിയും യാത്രക്കാരനും നോമ്പെടുക്കരുത് ലോകത്തിൽ നിന്ന് ആരോഗ്യം ലഭിച്ചതിനു ശേഷം, യാത്ര അവസാനിച്ചതിനു ശേഷമാണ് നോമ്പെടുക്കേണ്ടത്. അള്ളാഹുവിന്റെ ഈ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്, കാരണം മോക്ഷം അനുഗ്രഹം കൊണ്ടാണ്. തങ്ങളുടെ കർമ്മങ്ങളുടെ ഫലം കൊണ്ട് ആർക്കും മോക്ഷം നേടാൻ സാധ്യമല്ല, ബലപ്രയോഗം കൊണ്ട് മോക്ഷം നേടാൻ സാധ്യമല്ല. പറയുന്നു, രോഗം കുറവാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ, യാത്ര ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. മറിച്ച് പൊതുവായ നിലയിലുള്ള കൽപ്പനയാണുള്ളത്, ഇതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. രോഗിയും യാത്രക്കാരും അഥവാ നോമ്പെടുക്കുന്നുവെങ്കിൽ അവരിൽ കൽപ്പന ലംഘിച്ചതിന്റെ ആ ഫത്വ നിർബന്ധമാകും. ഒരു റിവായത്തിൽ വരുന്നു, അത് സാഹിബ് സാദ് അമീർദ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, അബ്ദുല്ല സന്നൂരി സാഹിബിന്റെ മകൻ മിയാ റഹ്മത്തുള്ള സാഹിബ് റിവായത്ത് ചെയ്യുന്നു, ഒരിക്കൽ ഹുസൂർ അലഹി ഇസ്ലാത്തു വസ്സലാം ലുധിയാനയിൽ വന്നു. റമദാൻ മാസമായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഗൌസ്ഗഡിൽ നിന്ന് നോമ്പ് എടുത്ത് ലുധിയാനയിൽ പോയി. ഹുസൂർ മർഹൂം പിതാവിനോട് നേരിട്ട് ചോദിക്കുകയോ മറ്റാരോ മുഖേന അറിയുകയോ ചെയ്തു. അത് എനിക്ക് ഓർമ്മയില്ല. ഈ ഗൌസ്ഗഡിൽ നിന്ന് വന്നവർ എല്ലാവരും നോമ്പുകാരാണ്. ഹുസൂർ പറഞ്ഞു, മിയാ അബ്ദുല്ല, അള്ളാഹുവിന്റെ കൽപ്പന നോമ്പെടുക്കാനുള്ളതുപോലെ തന്നെ യാത്രയിൽ നോമ്പെടുക്കരുത് എന്നാണ്. നിങ്ങൾ എല്ലാവരും നോമ്പ് മുറിക്കുക. ലോഹറിന് ശേഷമുള്ള കാര്യമാണിത്. അങ്ങനെ എല്ലാവരുടെയും നോമ്പ് മുറിപ്പിച്ചു. മറ്റൊരു റിവായത്തുണ്ട്, സൈദ് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് തന്നെ വിവരിക്കുന്നു, മിയാ അബ്ദുല്ല സാഹിബ് സന്നോരി വിവരിച്ചു, ആദ്യ കാലഘട്ടത്തിലെ കാര്യമാണ്. ഒരിക്കൽ റമദാൻ മാസത്തിൽ അദ്റസ് സാഹിബിന്റെ അടുത്ത് ഒരു അതിഥി വന്നു. അദ്ദേഹത്തിന് അപ്പോൾ നോമ്പുണ്ടായിരുന്നു. പകലിന്റെ ഈ ഒരു വലിയ ഭാഗവും കഴിഞ്ഞു പോയിരുന്നു. എന്നല്ല, അസറിന് ശേഷമുള്ള സമയമാണെന്ന് തോന്നുന്നു. അദ്റസ് സാഹിബ് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ നോമ്പ് മുറിച്ചാലും അയാൾ പുറത്ത് ഇനി പകൽ അല്പം മാത്രമാണുള്ളത്, എന്തിനാണ് മുറിക്കുന്നത്? ഹുസൂർ പറഞ്ഞു, താങ്കൾ നെഞ്ചൂക്കുകൊണ്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണോ? അതല്ല, അള്ളാഹു നെഞ്ചൂക്കുകൊണ്ടല്ല, മറിച്ച് അനുസരണം കൊണ്ടാണ് പ്രീതിപ്പെടുക. അള്ളാഹു അത് യാത്രക്കാരൻ നോമ്പെടുക്കരുത് എന്ന് പറയുമ്പോൾ എടുക്കാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം നോമ്പ് മുറിച്ചു. അതുപോലെ തന്നെ അതിർത്ത് മുൻഷി സഫർ അഹമ്മദ് സാഹിബ് കപൂർ തല വിവരിക്കുന്നു, ഒരിക്കൽ ഞാനും മുൻഷി അറോഡെ ഖാൻ സാഹിബും അതിർത്ത് ഖാൻ സാഹിബ് മുഹമ്മദ് ഖാൻ സാഹിബ് ലുധിയാനയിൽ അതിർത്ത് മസൂദ് സാത്തുസ്സാമിന്റെ പക്കൽ ഹാജരായി. റംസാൻ വന്നു, റമദാൻ മാസമായിരുന്നു. ഞാൻ നോമ്പെടുത്തിരുന്നു, എന്റെ സുഹൃത്തുക്കൾ എടുത്തിരുന്നില്ല. ഞങ്ങൾ അദ്റത്തിന്റെ സമക്ഷത്തിൽ ഹാജരായപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ അല്പസമയം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. അസ്രത്തിനോട് അവർ പറഞ്ഞു, ജഫർ അഹമ്മദ് നോമ്പെടുത്തിട്ടുണ്ട്. അദ്റത്ത് മസീഹ് സലാം ഉടനെ അകത്തുപോയി ഷർബത്തിന്റെ ഒരു വലിയ ഗ്ലാസുമായി വന്നു. എന്നിട്ട് പറഞ്ഞു, നോമ്പ് മുറിക്കുക, യാത്രയിൽ നോമ്പെടുക്കാൻ പാടില്ല. ഞാൻ കൽപ്പനയനുസരിച്ചു. അതിനുശേഷം താമസക്കാരൻ ആയത് കാരണം ഞങ്ങൾ അവിടെ കുറച്ച് ദിവസം താമസിക്കണമായിരുന്നു. അത് കാരണം നോമ്പെടുത്തു. നോമ്പ് തുറക്കുന്ന സമയത്ത് അദർ സാഹിബ് സ്വയം ഒരു ട്രേയിൽ 3 ഗ്ലാസ് കൊണ്ടുവന്നു. ഞങ്ങൾ നോമ്പ് തുറക്കാൻ തുടങ്ങി. അവിടെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ താമസിക്കുകയായിരുന്നു. അതുകൊണ്ട് നോമ്പ് എടുത്തു. അവർ നോമ്പ് എടുത്ത ആ ദിവസങ്ങളിൽ ഈ ഒരു ദിവസം, അതായത് ഹസ്രത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പ് തുറക്കുന്ന സമയത്ത് 3 വലിയ ഗ്ലാസുകളിൽ ഷർബത്ത് ട്രെയിൽ വെച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് തുറക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഹുസൂർ മുൻഷിജിക്ക് ഒരു ഗ്ലാസ് കൊണ്ട് എന്താകാനാണ്, പകൽ മുഴുവനുള്ള നോമ്പാണ്, താങ്കൾ ഓരോരോ ഗ്ലാസ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഇതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്താകാനാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് സലാം പുഞ്ചിരിച്ചു. ഉടനെ അകത്തു പോയി ഷർബത്തിന്റെ ഒരു വലിയ ജഗ് കൊണ്ടുവന്നു. എന്നിട്ട് മുൻഷിജിയെ കുടിപ്പിച്ചു. മുൻഷിജി ഹദ്രത്ത് മസീഹ് മൗഊദ് സലാമിന്റെ കൈകൊണ്ട് ഷർബത്ത് കുടിക്കുകയല്ലേ എന്ന് കരുതി കുടിച്ചുകൊണ്ട് തീർത്തു. ഈ ഒരു വലിയ ജഗ് കൊണ്ടുവന്ന് അതും തീർത്തു. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് റിവായത്ത് ചെയ്യുന്നു, എഴുതുന്നു, മലിക് മൗല ബക്ഷ് സാഹിബ് പെൻഷനർ മൗലവി അബ്ദുറഹ്മാൻ സാഹിബ് മുബഷിർ മുഖേന എഴുത്തു രൂപത്തിൽ വിവരിച്ചു. ഒരിക്കൽ മസീഹ് മൗഊദ് സലാം പരിശുദ്ധ റമദാൻ മാസത്തിൽ അമൃത്സറിൽ പോയി അങ്ങയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. യാത്ര കാരണം ഹുസൂറിന് നോമ്പുണ്ടായിരുന്നില്ല. ലെക്ചറിനിടക്ക് ഒരു വ്യക്തി ഫസലുർ റഹ്മാൻ സാഹിബ് ചായയുടെ കപ്പ് ഹുസൂറിന് മുന്നിൽ വെച്ചു. ഹുസൂർ അതിലേക്ക് ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് കൂടുതൽ അടുത്തേക്ക് വെച്ചു. എന്നിട്ട് ഹുസൂർ ലെക്ചറിൽ തന്നെ മുഴുകി. പിന്നീട് മുഫ്തി സാഹിബ് പൂർണമായും സമീപത്താക്കി. അപ്പോൾ ഹുസൂർ സാഹിബ് അതെടുത്ത് കുടിച്ചു. അപ്പോൾ ആളുകൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഇതാണോ പരിശുദ്ധ റമദാനെ ബഹുമാനിക്കൽ, നോമ്പ് എടുക്കാറില്ല. കലഹം ഉണ്ടാക്കാൻ തുടങ്ങി. പ്രയാസം അകപ്പെട്ടു. ഹുസൂർ പുറത്തേക്ക് പോയി. പിന്നീട് പിന്നിലേക്ക് പോയി. മറുഭാഗത്ത് വാതിലിനടുത്തേക്ക് വണ്ടി കൊണ്ടുവരപ്പെട്ടു. ഹുസൂർ പ്രവേശിച്ചു. ആളുകൾ കല്ലും ഇഷ്ടികയും കൊണ്ടെറിയാൻ തുടങ്ങി. ഒരുപാട് ശബ്ദമുണ്ടാക്കി. വണ്ടിയുടെ ഗ്ലാസ് പൊട്ടി. എന്നാൽ ഹുസൂർ സുരക്ഷിതമായി താമസസ്ഥലത്തെത്തി. പിന്നീട് അറിയാൻ കഴിഞ്ഞു. അനഹമ്മദി മൗലവി ഇത് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇതെല്ലാം നടന്നിട്ടും ഇന്ന് ആളുകൾ മീർസയെ നബിയാക്കുമായിരിക്കും. ഇന്ന് ഞാൻ സ്വയം അവരുടെ വായിൽ നിന്ന് കേട്ടതല്ല, ഇത് ഞാൻ സ്വയം അവരുടെ വായിൽ നിന്ന് കേട്ടതല്ല. ഹദ്രത്ത് മൗലവി ഹക്കീം നൂറുദ്ദീൻ സാഹിബിനോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ആളുകൾ കല്ലും ഇഷ്ടികയും എറിയുകയാണ്, ഇപ്പോഴും ശബ്ദവും കലഹവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, കുറച്ചു നേരം ഇവിടെ തന്നെ നിന്നാലും. അപ്പോൾ ഖലീഫ അവൽ പറഞ്ഞു, എറിയാൻ ഉദ്ദേശിച്ച ആൾ പോയി എന്നെ ആരാണ് എറിയുന്നത് എന്ന് നോക്കട്ടെ. ആ സമയത്ത് മുഫ്തി ഫസലുർ റഹ്മാൻ സാഹിബ് ചായ നൽകിയത് കൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്, ഈ കുഴപ്പമുണ്ടായത്, ആളുകൾ ബഹളം ഉണ്ടാക്കിയത്. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു, താങ്കൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്? എല്ലാ അഹമ്മദികളും അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി. താങ്കൾ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. റിവായത്ത് ചെയ്യുന്ന ആൾ പറയുന്നു, ഞാനും അദ്ദേഹത്തോട് അപ്രകാരം പറഞ്ഞു. അദ്ദേഹം പാവം വളരെയധികം പ്രയാസപ്പെട്ടു. പിന്നീട് മിയാ അബ്ദുൽ മാലിക് സാഹിബ് മർഹൂം അഹമ്മദി എന്നോട് പറയുകയുണ്ടായി, ഈ പ്രശ്നം ഹുസൂറിന് മുന്നിൽ സമർപ്പിച്ചപ്പോൾ മുഫ്തി സാഹിബ് ഒരു കാരണവും ഇല്ലാതെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഹുസൂർ പറഞ്ഞു, മുഫ്തി സാഹിബ് തെറ്റായ മോശമായൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല, അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ് യാത്രയിൽ നോമ്പെടുക്കരുത് എന്ന്. അള്ളാഹു നമ്മുടെ കർമ്മത്തിലൂടെ ഈ കൽപ്പനയെ പ്രാവർത്തികമാക്കാനുള്ള അവസരം നൽകി. ഇതായിരുന്നു ഹദ്രത്ത് മസീഹ് മൗഊദ് സലാമിന്റെ മറുപടി. ഹദ്രത്ത് മുഫ്തി സാഹിബ് ഈ മറുപടി കേട്ടപ്പോൾ എഴുതുന്ന ആൾ എഴുതുന്നു, മുഫ്തി സാഹിബ് അതിനേക്കാൾ വലിയ സിംഹമായി മാറി. രോഗിയായതുകൊണ്ട് നോമ്പ് മുറിക്കുന്നതിനെ കുറിച്ച് ഹദ്രത്ത് സാഹിബ്സാദ മിർസ ബഷീർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നോട് പറഞ്ഞു, ഒരിക്കൽ ലുധിയാനയിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് സലാമിന് റമദാൻ മാസത്തിലെ നോമ്പ് എടുത്തിരിക്കുകയായിരുന്നു. ഹൃദയാഘാതം ഉണ്ടായി, കയ്യും കാലും തണുത്തു. ആ സമയത്ത് സൂര്യൻ അസ്തമിക്കാനുള്ള സമയം വളരെ അടുത്തായിരുന്നു. എന്നാൽ അവിടുന്ന് ഉടനെ തന്നെ നോമ്പ് മുറിച്ചു. അവിടുന്ന് എല്ലായ്പ്പോഴും ശരീരത്തിൽ എളുപ്പമുള്ള മാർഗമാണ് അവലംബിച്ചിരുന്നത്. മിയാം ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, വിനീതൻ പറയുകയാണ്, ഹദീസിൽ ഹദ്രത്ത് ആയിഷയുടെ നിവേദനത്തിൽ നിന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും ഇതേ കാര്യമാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അവിടുന്ന് എല്ലായ്പ്പോഴും രണ്ട് അനുവദനീയമായ മാർഗങ്ങളിൽ നിന്ന് എളുപ്പമായതാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ചില സമയത്ത് റമദാൻ കൃഷിക്കാർക്ക് ജോലിഭാരം അധികമുള്ള സമയങ്ങളിൽ വരുന്നു. ഉദാഹരണമായി വിത്ത് വിതക്കുന്ന കാലം, അല്ലെങ്കിൽ വിളവെടുപ്പിന്റെ കാലം. അതുപോലെ തന്നെ തൊഴിലാളികൾ അവരുടെ നിത്യവൃത്തി തൊഴിലിൽ അധിഷ്ഠിതമാണ്, അവർക്ക് നോമ്പെടുക്കാൻ സാധിക്കുകയില്ല. ഇപ്രകാരത്തിലുള്ള ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു, ഇതിനെക്കുറിച്ച് എന്ത് കൽപ്പനയാണ് ഉള്ളത്? ഹദ്രത്ത് മസീഹ് മൗഊദ് പറഞ്ഞു, അൽ അഅമാൽ ബിന്നിയാത്ത്, ഈ ആളുകൾ തങ്ങളുടെ അവസ്ഥകളെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തരും തക്വയും വിശുദ്ധിയും കൊണ്ട് തങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് ചിന്തിക്കുക. അഥവാ ആരെങ്കിലും തങ്ങൾക്ക് പകരം മറ്റൊരാളെ കൂലിക്ക് വെക്കാൻ സാധിക്കുമെങ്കിൽ അപ്രകാരം ചെയ്യുക. അല്ല എങ്കിൽ രോഗിയുടെ കൽപ്പനയ്ക്ക് കീഴിൽ വരും. പിന്നീട് അവസരമുണ്ടാകുമ്പോൾ നോമ്പെടുക്കുക. പ്രത്യേകിച്ച് ചൂടിൽ നീണ്ട പകൽ ആയിരിക്കും. ഈ രാജ്യങ്ങളിൽ ശക്തമായ ചൂടായിരിക്കും. അത്തരം സ്ഥലങ്ങളെ കുറിച്ചാണ് ഇത്. അവർ പിന്നീട് നോമ്പ് എടുക്കുക. അഥവാ തൊഴിൽ കാരണം എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതുപോലെ വാളല്ലദീനെ യുത്തി കൂന എന്നതിനെ കുറിച്ച് പറയുന്നു. ഇതിന്റെ അർത്ഥം ഇതാണ്: ആർക്കാണോ ശക്തിയില്ലാത്തത് അവർ. ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം പറയുന്നു, റമദാനിൽ നോമ്പ് എടുക്കാൻ സാധിക്കാത്തവർക്ക് ഫിദ്യ നൽകാനുള്ള കൽപ്പനയെ കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്: ഒരിക്കൽ എന്റെ ഹൃദയത്തിൽ തോന്നി, ഫിദിയ എന്തിനാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ അറിയാൻ സാധിച്ചു, തൗഫീഖിന് വേണ്ടിയാണ്. കാരണം അത് മുഖേന നോമ്പ് എടുക്കാനുള്ള തൗഫീഖ് ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ അസ്തിത്വമാണ് തൗഫീഖ് നൽകുന്നത്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. അള്ളാഹു സർവശക്തനാണ്. അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു അവശനായ വ്യക്തിക്കും നോമ്പിനുള്ള ശക്തി നൽകാൻ സാധിക്കും. അതുകൊണ്ട് ഫിദിയ കൊണ്ടുള്ള ലക്ഷ്യം ഇതാണ്, ആ ശക്തി ലഭിക്കുക എന്നതാണ്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടാവുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു, ഇത് നിന്റെ ഒരു അനുഗ്രഹീതമായ മാസമാണ്. ഞാൻ ഇത് നിഷേധിക്കപ്പെട്ടവനായിരിക്കുകയാണ്. അടുത്ത വർഷം ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം എങ്ങനെ അറിയാനാണ്? ഈ വിട്ടുപോയ നോമ്പുകളെ എടുക്കാൻ സാധിക്കുമോ ഇല്ലേ? അവനോട് തൗഫീഖ് ചോദിക്കുക. അത്തരം ഹൃദയങ്ങളിൽ അള്ളാഹു തൗഫീഖ് നൽകും എന്ന കാര്യത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അനുവരിക്കുന്നു, ഫിദിയ നൽകുന്നത് കൊണ്ട് നോമ്പ് അതിന്റേതായ നിലയിൽ ഇല്ലാതായി തീരുകയില്ല. മറിച്ച് ഫിദിയ എന്ന് പറയുന്നത് ആ ഈ അനുഗ്രഹീത ദിവസങ്ങളിൽ അദ്ദേഹം എന്തെങ്കിലും അനുവദനീയമായ ശരീഅത്ത് കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ മറ്റു ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് മറ്റു മുസ്ലിങ്ങളോട് ഒന്നിച്ചുകൊണ്ട് ഈ നോമ്പ് പിടിക്കാൻ സാധിക്കുന്നില്ല എന്നതിനാണ്. ഈ കാര്യം തുടർന്ന് രണ്ടു വിധത്തിലാകുന്നു: ഒന്ന് താൽക്കാലികമായത്, രണ്ടാമത്തേത് സ്ഥിരമായിട്ടുള്ളത്. ഫിദിയ എന്നത് നോമ്പെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടവസ്ഥയിലും നൽകേണ്ടതാണ്. ചുരുക്കത്തിൽ ആരെങ്കിലും ഫിദിയ നൽകിയാലും ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം എപ്പോഴാണോ അയാളുടെ ആരോഗ്യം അനുവാദം നൽകുന്നത്, അയാൾ നോമ്പ് എടുക്കേണ്ടതാണ്. ഈ ഒരു കാരണം ഒഴിച്ച് ആദ്യം ഉണ്ടായ രോഗം താൽക്കാലികമായിരുന്നു, ആരോഗ്യം ലഭിച്ചതിനു ശേഷം ഉദ്ദേശമുണ്ടായിരുന്നു ഇന്നെടുക്കാം നാളെ എടുക്കാം, ഈ കാലയളവിൽ അയാളുടെ ആരോഗ്യം വീണ്ടും എന്നേക്കുമായി മോശമായി തീർന്നാൽ ഒഴികെ. ഭക്ഷണം കഴിപ്പിക്കാൻ ആർക്കാണോ ശക്തിയുള്ളത് അവർ, അയാൾ രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ ഒരു മിസ്കീനുള്ള ഭക്ഷണം ഫിദിയായി നൽകേണ്ട നിർബന്ധമാണ്. മറ്റു ദിവസങ്ങളിൽ നോമ്പും എടുക്കേണ്ടതാണ്. ഇതായിരുന്നു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മതം. അവിടുന്ന് ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം എല്ലായ്പ്പോഴും ഫിദിയയും നൽകാറുണ്ടായിരുന്നു, പിന്നീട് നോമ്പും എടുക്കുമായിരുന്നു. ഈ കാര്യത്തെ മറ്റുള്ളവരെ താക്കീത് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദ്യം ഉന്നയിക്കപ്പെട്ടു: നോമ്പെടുക്കാൻ സാധിക്കാത്ത വ്യക്തി ഇതിന് പകരം അഗതികൾക്ക് ഭക്ഷണം നൽകേണ്ടതാണ്. ഈ ഭക്ഷണത്തിന്റെ പണം കാദിയാനിലെ എത്തീം ഫണ്ടിലേക്ക് അയക്കുന്നത് അനുവദനീയമാണോ അതോ അല്ലേ? അതായത് ജമാഅത്ത് വ്യവസ്ഥയിൽ അയക്കുന്നത് അനുവദനീയമാണോ അതോ അല്ലേ? ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു: രണ്ടും ഒന്നാണ്. നിങ്ങളുടെ നഗരത്തിലെ അഗതികൾക്ക് ഭക്ഷണം നൽകുകയോ എത്തീം മിസ്കീൻ ഫണ്ടിൽ അയക്കുകയോ ചെയ്യുക. തങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോമ്പ് തുറപ്പിക്കാവുന്നതുമാണ്. അറിയാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഈ ഒരു കത്തിൽ നിന്നുള്ള ചോദ്യം അങ്ങയുടെ സമക്ഷത്തിൽ സമർപ്പിക്കപ്പെട്ടു. ഞാൻ ഇടയത്താഴ സമയത്ത് റംസാൻ മാസത്തിൽ അകത്ത് ഇരുന്ന് സമയം അറിയാതെ തിന്നും കുടിച്ചുകൊണ്ടും ഇരുന്നു. പുറത്തിറങ്ങിയപ്പോൾ അറിയാൻ സാധിച്ചു വെളിച്ചം വന്നിരിക്കുന്നു. ആ നോമ്പ് എടുക്കേണ്ടത് നിർബന്ധമാണോ? ദീർഘനേരം അത്താഴം കഴിച്ചുകൊണ്ടിരുന്നു, വെളിച്ചം വീശിയിരുന്നു. അവിടുന്ന് പറഞ്ഞു, അറിയാതെ കുടിക്കുകയും കഴിക്കുകയും ചെയ്ത കാരണം കൊണ്ട് ആ നോമ്പ് നിർബന്ധമാവുകയില്ല. അറിയാതെയാണ് കഴിച്ചത് എങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇനി പ്രായത്തിന്റെ ചോദ്യമാണ്, ഏതു പ്രായത്തിലാണ് നോമ്പെടുക്കേണ്ടത് എന്ന ചോദ്യം. ചില കുട്ടികളും ചോദിക്കാറുണ്ട്, വലിയവരും ചോദിക്കാറുണ്ട്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ കാര്യം ഓർക്കേണ്ടതാണ്, ശരീഅത്തിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ നോമ്പെടുക്കുന്നത് വിലക്കിയിട്ടുണ്ട്. എന്നാൽ പ്രായപൂർത്തിക്ക് അടുത്ത് എത്തുമ്പോൾ അവരെ നോമ്പെടുപ്പിക്കുന്നതിനുള്ള പരിശീലനം അല്പം നൽകേണ്ടത് നിർബന്ധമാണ്. അവിടുന്ന് പറഞ്ഞു, എനിക്ക് ഓർമ്മയുള്ളിടത്തോളം ഹദ്റത്ത് മുസ്ലിം സ്വലാത്തു വസ്സലാം എനിക്ക് ആദ്യം നോമ്പെടുക്കാനുള്ള അനുവാദം 12-ാമത്തെയോ 13-ാമത്തെയോ വയസ്സിലാണ് നൽകിയത്. എന്നാൽ ചില വിഡ്ഢികൾ 6-7 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുന്നു, എന്നിട്ട് തങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് പ്രതിഫലം ലഭിക്കുന്ന പ്രവൃത്തിയല്ല, മറിച്ച് അക്രമമാണ്. കാരണം ഈ പ്രായം വളർച്ചയുടെ കാലമാണ്. എന്നാൽ ഈ പ്രായം പ്രായപൂർത്തി അടുത്താകുന്ന കാലവുമുണ്ട്. അടുത്ത് തന്നെ നോമ്പ് നിർബന്ധമാകുന്നതായിരിക്കും. ആ സമയത്ത് അവർക്ക് നോമ്പിന്റെ പരിശീലനം തീർച്ചയായും നൽകേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന്റെ അനുവാദവും സുന്നത്തും നോക്കുകയാണെങ്കിൽ 12-13 വയസ്സിൽ അല്പസ്വല്പം പരിശീലനം നൽകേണ്ടതാണ്. എല്ലാ വർഷവും ഏതാനും നോമ്പ് എടുപ്പിക്കേണ്ടതാണ്. ഏതുവരെ 18 വയസ്സായാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നോമ്പിനായുള്ള പ്രായപൂർത്തിയുടെ സമയമാണ്. എനിക്ക് ആദ്യ വർഷം ഹദ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം ഒരു നോമ്പ് എടുക്കാനുള്ള അനുവാദം മാത്രമാണ് നൽകിയത്. 12-13 വയസ്സിൽ നോമ്പ് എടുക്കാനുള്ള അനുവാദം ലഭിച്ചപ്പോൾ ഒരു നോമ്പ് എടുക്കാനുള്ള ഒരു നോമ്പ് മാത്രമാണ് എടുപ്പിച്ചത്. ഈ പ്രായത്തിൽ കേവലം താല്പര്യം മാത്രമാണ് ഉണ്ടാവുക. ആ താല്പര്യം കാരണമാണ് കുട്ടികൾ കൂടുതൽ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവരെ തടയേണ്ടത് മാതാപിതാക്കളുടെ ജോലിയാണ്. പിന്നീട് ഒരു പ്രായം വരുന്നു, അതിൽ കുട്ടികൾക്ക് ധൈര്യം നൽകേണ്ടതാണ്. അവർ കുറച്ച് നോമ്പ് നിർബന്ധമായും എടുക്കുന്നതിന് വേണ്ടി. ചെറുപ്പത്തിൽ മാതാപിതാക്കളുടെ ജോലിയാണ് തടയുക എന്നത്. അധികം നോമ്പ് എടുക്കാൻ അനുവദിക്കരുത്. എന്നാൽ പിന്നീട് യുവത്വ പ്രായം വന്നാൽ അവർക്ക് ധൈര്യം നൽകുകയും അവരെ കൊണ്ട് നോമ്പെടുപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ അവർ കൂടുതൽ നോമ്പ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. കാണുന്നവരും എന്തുകൊണ്ട് ഇവൻ മുഴുവൻ നോമ്പും എടുക്കാതിരുന്നത് എന്ന ആക്ഷേപം ഉന്നയിക്കാൻ പാടില്ല. കാരണം കുട്ടി ഈ പ്രായത്തിൽ മുഴുവൻ നോമ്പും പിടിച്ചാൽ പിന്നീട് നോമ്പ് പിടിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ചില കുട്ടികൾ സൃഷ്ടിപരമായി ബലഹീനരായിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ തങ്ങളുടെ കുട്ടികളെ എന്റെ അടുത്ത് മുലാഖാത്തിനായി കൊണ്ടുവരുന്നു, എന്നിട്ട് പറയുന്നു ഇവന്റെ പ്രായം 15 വയസ്സാണ്. എന്നാൽ കാഴ്ചയിൽ 7-8 വയസ്സുകാരന്റെ പോലെയായിരിക്കും തോന്നുക. എന്റെ അടുത്തും ഇത്തരത്തിലുള്ള കുട്ടികൾ വരാറുണ്ട്. പറയുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം കുട്ടികൾ നോമ്പിനായി ഒരുപക്ഷെ 21 വയസ്സിലായിരിക്കും പ്രായപൂർത്തിയായി തീരുക. ഇതിനെതിരിൽ ഒരു ആരോഗ്യവാനായ കുട്ടി 15-ാമത്തെ വയസ്സിൽ തന്നെ 18 വയസ്സിൽ തുല്യമായി തീരും. എന്റെ ഈ വാക്കുകളെ, അതായത് നോമ്പിനുള്ള പ്രായപൂർത്തി 18 വയസ്സാണ് എന്നതിൽ പിടിച്ചു നിന്നാൽ അവർ എന്നിലോ അള്ളാഹുവിലോ അക്രമമല്ല ചെയ്യുന്നത്, മറിച്ച് തന്റെ സ്വയം ജീവനോടാണ് അക്രമം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ പ്രായത്തിലുള്ള കുട്ടി മുഴുവൻ നോമ്പും എടുക്കുന്നില്ല എങ്കിൽ, അവനെ പരിഹസിക്കുകയാണെങ്കിൽ, അവർ തങ്ങളുടെ ജീവനോട് തന്നെയാണ് അക്രമം പ്രവർത്തിക്കുന്നത്, അതായത് പരിഹസിക്കുന്നവർ. ഹദ്റത്ത് നവാബ് മുബാറക ബേഗം സാഹിബ് ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന്റെ മൂത്ത മകളായിരുന്നു. പറയുന്നു, പ്രായപൂർത്തിക്ക് മുമ്പ് ചെറിയ പ്രായത്തിൽ അവിടുന്ന് നോമ്പെടുപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒന്നോ പകുതിയോ വെച്ചാൽ അത് മതിയാകുമായിരുന്നു. ഹദ്റത്ത് അമ്മാജാൻ എന്റെ ആദ്യത്തെ നോമ്പ് എപ്പിച്ചപ്പോൾ വലിയ ഇഫ്താർ സദ്യ ഒരുക്കി, അതായത് ജമാഅത്തിലെ വനിതകളെ എല്ലാവരെയും വിളിപ്പിച്ചു. ഇതിനുശേഷം 2-ാമത്തെയോ 3-ാമത്തെയോ റംസാനിൽ ഞാൻ നോമ്പെടുത്തു. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഞാൻ വീണ്ടും നോമ്പെടുത്തിരിക്കുകയാണ്. അവിടുന്ന് ഹുജ്റയിലിരിക്കുകയായിരുന്നു. അടുത്ത സ്റ്റൂളിൽ 2 പാൻ വെച്ചിരുന്നു. ഒരുപക്ഷെ ഹദ്റത്ത് അമ്മാജാൻ തയ്യാറാക്കി വെച്ചതായിരിക്കും. അവിടുന്ന് ഒരു പാൻ എടുത്ത് എനിക്ക് നൽകി പറഞ്ഞു, ഈ പാൻ കഴിച്ചാലും നീ ബലഹീനയാണ്, ഇപ്പോൾ നോമ്പെടുക്കേണ്ടതില്ല, നോമ്പ് മുറിക്കുക. ഞാൻ പാൻ കഴിച്ചു. എന്നാൽ അങ്ങയോട് പറഞ്ഞു, സാലിഹ, അതായത് അമ്മായി മർഹൂമ, ചെറിയ അമ്മാവിന്റെ ഭാര്യയും നോമ്പ് എടുത്തിട്ടുണ്ട്. ആ സമയത്ത് അവരും ചെറിയ പ്രായക്കാരിയായിരുന്നു. അവരുടെ നോമ്പും മുറിപ്പിച്ചാലും പറഞ്ഞു, അവളെ വിളിച്ചു കൊണ്ടുവരിക. അവളെ ഞാൻ വിളിച്ചു കൊണ്ടുവന്നു. അവൾ വന്നപ്പോൾ അവൾക്കും 2-ാമത്തെ പാൻ എടുത്തു നൽകി. എന്നിട്ട് പറഞ്ഞു, ഇത് കഴിക്കൂ, നിനക്ക് നോമ്പില്ല. പറഞ്ഞു, എന്റെ പ്രായം ഏകദേശം 10 വയസ്സ് ആയിരിക്കും. ഇതുപോലെ തന്നെ തെറാവിയെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളുണ്ട്. അക്മൽ സാഹിബ് ഗോൽക്കി എഴുത്തുമുഖേന ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, പരിശുദ്ധ റമദാനിൽ രാത്രി എഴുന്നേൽക്കുവാനും നമസ്കരിക്കുവാനും കൽപ്പനയുണ്ട്. എന്നാൽ പൊതുവിൽ അധ്വാനിക്കുന്ന തൊഴിലാളികൾ, കൃഷിക്കാർ അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ അശ്രദ്ധ കാണിക്കുന്നു. അഥവാ രാത്രി ആദ്യ ഭാഗത്ത് അവർക്ക് 11:30 തെറാവി നമസ്കരിപ്പിക്കുന്നതിന് പകരം രാത്രിയുടെ അവസാന ഭാഗത്ത് നമസ്കരിപ്പിക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണോ? ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, നമസ്കരിപ്പിച്ചാലും. തെറാവിയെ കുറിച്ച് ചോദിച്ചു, ഇത് തഹജ്ജുദ് ആണ് എങ്കിൽ 20 റക്കാത്ത് നമസ്കരിക്കുന്നതിനെ കുറിച്ചുള്ള കൽപ്പന എന്താണ്? കാരണം തഹജ്ജുദ് വിത്ര അടക്കം 11-13 റക്കാത്താണ്. പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരമായ സുന്നത്ത് ആ 8 റക്കാത്ത് തന്നെയാണ്. അത് അവിടുന്ന് തഹജ്ജുദിന്റെ സമയത്താണ് അനുഷ്ഠിച്ചിരുന്നത്. ഇത് തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്നാൽ രാത്രിയുടെ ആദ്യ ഭാഗത്ത് നമസ്കരിക്കുന്നതും അനുവദനീയമാണ്. ഉചിതമായിട്ടുള്ളത് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് 8 റക്കാത്ത് നമസ്കരിക്കുക എന്നതാണ്. എന്നാൽ രാത്രിയുടെ 1-ാം ഭാഗത്ത് നമസ്കരിക്കുകയാണെങ്കിൽ അതും അനുവദനീയമാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു റിവായത്തിൽ വന്നിരിക്കുന്നു, അവിടുന്ന് രാത്രിയുടെ ആദ്യ ഭാഗത്ത് അനുഷ്ഠിച്ചു, 20 റക്കാത്ത് പിന്നീട് നമസ്കരിപ്പിക്കാൻ തുടങ്ങിയതാണ്. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ആദ്യം വിവരിച്ചതാണ്. 20 റക്കാത്ത് അല്ലെങ്കിൽ കൂടുതൽ റക്കാത്തിന്റെ കാര്യങ്ങൾ അത് പിന്നീട് ഉണ്ടായതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് 8 റക്കാത്ത് തഹജ്ജുദാണ്. ഒരു സാഹിബ് ഹദ്റത്ത് അഖ്ദസിന്റെ സമക്ഷത്തിൽ കത്തെഴുതി. അതിന്റെ ചുരുക്കം ഇതായിരുന്നു, രാത്രിയിൽ നമസ്കാരം എങ്ങനെ അനുഷ്ഠിക്കണം, തറാവി യാത്രയിൽ നമസ്കാരം എങ്ങനെ അനുഷ്ഠിക്കണം, തറാവിയെ കുറിച്ചുള്ള കൽപ്പന എന്താണ്. പറഞ്ഞു, യാത്രയിൽ രണ്ടരക്കാലത്താണ് സുന്നത്ത്, തറാവിയും സുന്നത്താണ്. നമസ്കരിക്കുക, ഇടക്ക് വീട്ടിൽ ഒറ്റക്കും നമസ്കരിക്കുക, കാരണം തറാവി യഥാർത്ഥത്തിൽ തഹജ്ജുദ് ആണ്, പുതിയ നമസ്കാരം ഒന്നുമല്ല. വിത്തർ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് അതുപോലെ തന്നെ നമസ്കരിക്കുക. ഈ ഏതാനും കാര്യങ്ങൾ റമദാനെ കുറിച്ചുള്ളതാണ് ഞാൻ വിവരിച്ചത്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തഖ്വയിൽ നിലനിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിയെ മുൻനിർത്തിക്കൊണ്ട് റമദാനിലെ വ്രതത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَاذْكُرُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ